ഇപ്പോൾ അത് ഈ രീതിയിലായിക്കൊണ്ട് നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നമുക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം.
Lord, may this not only be a song, but
കർത്താവ് ഇത് വെറും ഒരു പാട്ട് മാത്രമായിരിക്കാതെ എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങൾ പാടുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ യേശു ധാരാളം വീര്യപ്രവർത്തികൾ ചെയ്തതിനു ശേഷം പറഞ്ഞു, കർത്താവേ ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. യേശു അവരോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതിന് ശിഷ്യന്മാർ അവനോട്, നീ സകലവും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവേ, നിനക്ക് ഞങ്ങളുടെ ഉപദേശങ്ങളെ ആവശ്യമില്ല, എന്നാൽ ജനങ്ങൾക്ക് നിന്റെ ഉപദേശങ്ങളെ ആവശ്യമായിരിക്കുന്നുവെന്നും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നീ ഞങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിലെ യോഗത്തിൽ കൂടി അത് ഞങ്ങൾക്ക് അനുവദിച്ചേരണമേ. കർത്താവ്, ഞങ്ങൾ എന്തെങ്കിലും കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കത് തരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നിങ്ങളിൽ പലർക്കും ഇന്ന് രാത്രിയിൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. കൂടാതെ പുറത്ത് വളരെ പേരെ അകത്തേ കടക്കുവാൻ കഴിയാതെയായുള്ളവരെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. അവർ അവരുടേതായ വാഹനങ്ങളിൽ ഇരുന്നുകൊണ്ട് റേഡിയോയിൽ കൂടെ ശ്രദ്ധിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കഴിയുന്നിടത്തോളം വേഗത്തിൽ ഇന്ന് രാത്രിയിൽ ഇത് തീർക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഞായറാഴ്ച രാത്രി രോഗികൾക്കായുള്ള പ്രാർത്ഥനയ്ക്കായി വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഒന്ന് കിട്ടിയാൽ നമുക്കിവിടെ ഒരു പ്രാർത്ഥനയുടെ നിരയുണ്ടാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങളിൽ വിശ്വാസത്തിൽ, അതായത് ഈ നാഴികയിലേക്കുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ പണിതുയർത്തപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശ്വാസമോ ഇതിനു മുമ്പുള്ള ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന വിശ്വാസത്തിലും കൂടുതൽ വിശ്വാസം ഇത് എടുക്കുവാൻ പോവുകയാണ്. കാരണം ഇതെടുക്കപ്പെടലിന് വേണ്ടിയുള്ള, അതായത് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന്റെ വിശ്വാസമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കണ്ടിരിക്കുകയും കേട്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, നിങ്ങൾ പ്രസംഗിച്ചു കേട്ടിരിക്കുന്ന വചനത്തിലും, നിങ്ങൾ പ്രവർത്തിക്കപ്പെട്ട് കണ്ടിരിക്കുന്ന അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും നിങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂടി ഒത്തൊരുമിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ശേഖരിച്ചിട്ട് അത് ദൈവമാണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് അതിനെ പരിഗണിക്കാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ദൈവം ദൈവമെങ്കിൽ അവനെ സേവിപ്പീൻ എന്ന് പഴയ നിയമത്തിലെ എലീശ പറഞ്ഞതുപോലെയാണ്. ക്രിസ്ത്യാനികൾക്ക് യേശു എല്ലാ കാര്യങ്ങളിലും കേന്ദ്രമാണെങ്കിൽ നാം മറ്റെല്ലാ കാര്യങ്ങളെയും വിട്ടിട്ട് അവനോട് പറ്റി നിൽക്കേണ്ടിയിരിക്കുന്നു. ഓർക്കുക, അവൻ കേന്ദ്രമാകുന്നു, അവൻ ധ്രുവ നക്ഷത്രമാകുന്നു, അവൻ പരിപൂർണതയാകുന്നു, അവൻ അത്യന്തമാകുന്നു. ധ്രുവ നക്ഷത്രത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ യാത്രയിൽ നിങ്ങളോട് കൂടെയുള്ള വടക്കു നോക്കി കേന്ദ്രമാകുന്നു. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളോട് കൂടെ വടക്കു നോക്കി കേന്ദ്രമായി ഉണ്ടായിരിക്കാനായി ഞാൻ ശ്രമിക്കുന്നത് വചനമാകുന്നു. വചനം എല്ലായ്പ്പോഴും അവനെ ചൂണ്ടിക്കാണിക്കുന്നു. നാം വലിയ യാതനകളുടെയും പരീക്ഷകളുടെയും സമയങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അതായത് രാജ്യങ്ങൾ തമ്മിൽ നിരാശയോടുകൂടി പരിഭ്രമത്തിന്റെ സമയവും, കൂടാതെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ ഞാൻ വിഴുങ്ങിക്കളയപ്പെട്ടതുപോലെ ആയിട്ട് ഞാൻ എല്ലായിടത്തേക്കും നോക്കുമ്പോൾ സമുദ്രത്തിൽ ഒരു കപ്പലിനുള്ളിലായിരിക്കുന്നത് പോലെ തോന്നുകയും ആ കപ്പലിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. നാം എങ്ങനെയാണ് മുമ്പോട്ട് പോകുക? എന്റെ കപ്പലിലും 100 വട്ടം വലിയതായ വെള്ളത്തൊപ്പിയോടുകൂടി ഒന്ന് ഇതാതാ വരുന്നു. എന്നാൽ നാം അവയെ തരണം ചെയ്യും, അവരിൽ ഓരോന്നിനെയും തരണം ചെയ്യും. നാമോ അവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാകുന്നു. എന്നാൽ നമ്മുടെ കപ്പിത്താൻ, അതായത് മുഖ്യ കപ്പിത്താന്, കപ്പലിന്റെ അവസാനത്തുള്ള ആ കപ്പിയിൽ പിടുത്തമുണ്ട്. അവൻ അതിൽ കൂടെ അത് വലിക്കുകയും നാം അവരെയെല്ലാം തകർക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ നാം എളുപ്പത്തിൽ ചെയ്യുന്നതിൽ കൂടെ നിങ്ങളെ നേരത്തെ വിടാൻ കഴിയും. നിങ്ങളുടെ ദീർഘമേറിയ യാത്രയും മറ്റും, കൂടാതെ എങ്ങനെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കേണ്ടിയിരിക്കുന്നുവെന്നും അതിനായി നിങ്ങൾ സഹിക്കുന്ന കഷ്ടപ്പാടിനെയും ഞങ്ങൾ വിലമതിക്കുന്നു. നോക്കുക, അതന്നെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനും എന്നെക്കൊണ്ട് കഴിവുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്ന് നിങ്ങളെ സഹായിക്കുന്നതിനും ഇഷ്ടമാക്കുന്നു. എന്നാൽ ഞാനിവിടെ ആയിരിക്കുമ്പോൾ, നാം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ നേരത്തിന് വേണ്ടി എനിക്ക് കഴിയാവുന്നിടത്തോളം നിങ്ങളെ സഹായിക്കുന്നതിനായി എല്ലാ കാര്യത്തിലേക്കും ഞാൻ ആഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നു. ഒരേ സമയത്ത് നിങ്ങൾ ജനങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഓർത്തിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു കാര്യത്തെ എടുത്തിട്ട് അവർ അതിനെ കാണുന്നതുവരെ ആ കാര്യത്തെ ഒരു വ്യക്തിക്കായി ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർക്കത് അവരുടെ ഹൃദയത്തിൽ ദൃഢമായി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവരെ മറ്റെന്തെങ്കിലും പഠിപ്പിക്കുക. അങ്ങനെ പടിപടിയായിട്ട് നാം മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടും നല്ല ധൈര്യത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ രോഗശാന്തിക്ക് വേണ്ടി വിശ്വാസത്തോടെ ഇരിക്കുക. നാം ജീവിക്കുന്ന സമയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവം തന്റെ ജനങ്ങളുടെ മധ്യേ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. കൂടാതെ എന്റെ ജനങ്ങളും എന്റെ കൂട്ടുകാരും, അതായത് ക്രിസ്തുവിന്റെ കൂട്ടുകാരും ക്രിസ്തുവിന്റെ മക്കളെല്ലാം അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. കൂടാതെ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ പക്കൽ ഒരു സന്ദേശമുണ്ടായിരിക്കുകയും നിങ്ങളത് ജനങ്ങൾക്ക് കൊടുക്കുകയും ജനങ്ങൾ അതിനനുസരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അതെനിക്ക് അത്യധികമായ ആനന്ദം തരുന്നു. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞിട്ട് പിതാവെ നിനക്ക് നന്ദിയുണ്ട് എന്ന് പറയും. ദൈവമക്കൾ അവർക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ആപ്പം തിന്നുന്നത് കാണുമ്പോൾ ഓ എന്തൊരു ആനന്ദമാണ്. ഈ കൂടാരത്തിൽ വെച്ച് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ദർശനത്തിൽ കൂടി കാണിച്ചിരിക്കുന്നതിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് ശരിയാണ്, അത് ജീവന്റെ അപ്പമാകുന്നു. സഹോദരൻ നെവിൽ, നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടായിരിക്കും. എന്തൊരു മഹത്തായ സമയമാണ്. നിങ്ങൾ എന്നോടൊപ്പം വായിക്കുവാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചെടുക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കിപ്പോൾ തിരുവെഴുത്തിലേക്ക് മറിക്കാം. ദൈവത്തിന്റെ വചനത്തെ വായിക്കാതെ ചില അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞുവിടുന്നത് ഒരു യോഗത്തിന്, അത് രോഗശാന്തിയുടെ ശുശ്രൂഷയായാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള യോഗമായിരുന്നാലും അത് ഉചിതമായ ഒന്നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം എല്ലാം അത് മനസ്സിലാക്കുന്നു. നമ്മുടെ ഇടയിൽ അപരിചിതരായ ആരുമില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. രോഗശാന്തി എന്നാൽ എന്താണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കുന്നു. അത് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല, അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി മുമ്പേ തന്നെ ചെയ്തിരിക്കുന്നതാണ്. രക്ഷയും അതുപോലെ തന്നെയാണ്. ഒരേ ഒരു കാര്യം എന്താണെന്നാൽ അത് സത്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുക എന്നതാണ്. ദൈവം അത് തന്റെ വചനത്തിൽ പഠിപ്പിക്കുകയും അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതിനെ പിന്നെ തെളിയിച്ച് കാണിക്കുകയും ചെയ്യുന്നു. കാരണം വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ പറയും ദൈവത്താൽ അസാധ്യമായി യാതൊന്നുമില്ല. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? നിങ്ങളാലും അസാധ്യമായി യാതൊന്നുമില്ല. കാരണം വിശ്വസിക്കുന്നതിനു വേണ്ടി സകലവും കഴിയും. ദൈവം ഒരു വ്യക്തിയാകുന്നു, അത് വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അസാധ്യമായി യാതൊന്നും നിങ്ങൾക്കോ നിങ്ങളാലോ ഇല്ല. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഒന്ന് രാജാക്കന്മാർ അതിന്റെ 17:1-17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്താണെന്നാൽ, നീ ഇവിടെ നിന്നും പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കേരിത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. And it shall be that thou shalt drink of the brook. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് മറ്റെങ്ങുമല്ല അവിടെ എന്നാണ്. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരിത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. കർത്താവ് തന്റെ അനുഗ്രഹത്തെ അവന്റെ വായിക്കപ്പെട്ട വചനത്തോടൊപ്പം ചേർക്കാനിടയാകട്ടെ. അങ്ങനെ ഇപ്പോൾ വായിക്കപ്പെട്ട ഭാഗത്തു നിന്നും ഇന്ന് രാത്രിയിലത്തേക്ക് ഒരു പാഠമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ ആത്മീയാഹാരം അതിന്റെ തക്ക സമയത്ത് എന്ന് വിളിക്കുന്നു.
This morning we had a lesson doing God a service or trying to do
in ravile samayam devathinoru seva cheyga allengil avane samayamo kaalamo sthalamo vyaktiyo nokkade oru seva cheyan shramikkya enna paadathe eduthirunnu.
This is spiritual.
Ennal ida ippol idu takka samayathe aaharam ennulladagunnu.
This prophet
Eliyav enna ee pravachakane kurichu valare kurichu maatrame namak ariyullu.
But we know.
എന്നാൽ അവൻ ദൈവത്തിന്റെ ദാസനും ആ സമയത്തേക്കുള്ള ദൈവത്തിന്റെ ദാസനായിരുന്നുവെന്നും നമുക്കറിയാം. ഏലിയാവിന്റെ മേലുണ്ടായിരുന്ന തന്റെ ആത്മാവിനെ ദൈവം 3 വട്ടം ഉപയോഗിച്ചിരിക്കുകയും കൂടാതെ 2 വട്ടം കൂടി ഇനിയും ഉപയോഗിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തുമിരിക്കുന്നു. അങ്ങനെ 5 വട്ടമായിട്ട് അത് അനുഗ്രഹമായിരിക്കുന്നു. അവൻ അത് ഏലിയാവിന്റെ മേൽ ഉപയോഗിച്ചു. ഏലിശാവിന്റെ മേൽ അത് ഇരട്ടിപ്പങ്കായിട്ട് വന്നു. പിന്നെ യോഹന്നാൻ സ്നാപകന്റെ മേലായിരുന്നു. പിന്നെ അന്യജാതിയിൽ നിന്നുള്ള മണവാട്ടിയെ പ്രവേശിപ്പിക്കുന്നതിനായി വരുമെന്ന് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം യഹൂദന്മാരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി മോശയോടൊപ്പം വരും. അത് ശരിയാണ്. ഏലി അവന്റെ ആത്മാവിനെ അഞ്ചു വട്ടം ഉപയോഗിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് മൂന്ന് വട്ടം ചെയ്തു കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ മഹാനായ പ്രവാചകൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഒരു തിശ്ബ്യനായിരുന്നു എന്ന് നാം അറിയുന്നു. എന്നാൽ എങ്ങനെയാണ് അദ്ദേഹം വന്നത്? പ്രവാചകന്മാരെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. എവിടെ നിന്നാണ് അവർ വരുന്നതെന്ന് നമുക്കറിയില്ല. വളരെ അപൂർവമായിട്ട്, അതായത് ഒരു സഭയിൽ നിന്ന് അവർ കടന്നു വന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പിന്നിലായി ഒരു വംശാവലിയോ ഉള്ളതായി ഞാൻ അറിയുന്നില്ല. അവർ വെറും സാധാരണക്കാരായ ഭയമില്ലാത്ത മനുഷ്യരും കൂടാതെ പലപ്പോഴും വിദ്യാഭ്യാസമില്ലാത്തവരുമായിരുന്നു. അവർ ഒരിക്കലും അവരുടേതായ എന്തെങ്കിലും ഒന്ന് എഴുതിയിരുന്നിട്ടില്ല. അവരിലൊരു ജോഡിയായ യെശയ്യാവും യിർമീയാവും കുറച്ച് എഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മഹാൻ പുരുഷനായ ഏലിയാവ് ഒരിക്കലും ഒരു കാര്യവും എഴുതിയിട്ടില്ല. അവരിൽ വളരെയധികം പേരും യാതൊന്നും എഴുതിയിരുന്നില്ല. ചിലപ്പോൾ അവർക്ക് എഴുതാൻ അറിയില്ലായിരുന്നാക്കാം. എന്നാൽ അവർ പരുക്കന്മാരായ മനുഷ്യരായിരുന്നു. ഈ പുരാതന കാലത്തെ ബൈബിളിലെ പ്രവാചകന്മാരെ പോലെയുള്ള മനുഷ്യർ ഇനിയുമില്ല. അവർ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും ജനങ്ങളെയും സഭകളെയും അങ്ങനെ എല്ലാത്തിനെയും ധിക്കരിച്ചിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവം അവരെ അവർ ശരിയാണെന്ന് തെളിയിച്ചു കാണിക്കുകയും ചെയ്തു. അവർ വളരെ പരുക്കന്മാരായ വ്യക്തികളായിരുന്നു. ഏലിയാവ് അവരിലെല്ലാവരിലും വെച്ച് വളരെ പരുക്കമേറിയ ഒരുവനായിരുന്നു. അവനൊരു കാട്ടുമനുഷ്യനായിരുന്നു. അവൻ കാടുകളിൽ നിന്നും കടന്നു വന്നു. അവർ കാടുകളിൽ വസിച്ചിരുന്നു. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടി മുഖത്ത് മുഴുവൻ താടിരോമങ്ങളോട് കൂടിയ മനുഷ്യനായിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അതിനാൽ അദ്ദേഹം കാഴ്ചയ്ക്ക് വളരെ പരുക്കമേറിയ നോട്ടത്തോടുകൂടിയ ഒരു മനുഷ്യനായിരുന്നു എന്ന് അനുഭവിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ളവരെല്ലാം നശിച്ചു പോയിട്ടില്ല. അവരെല്ലാവരും നശിച്ചു പോകുന്നുമില്ല. നിക്കയാസമിതിയുടെ ദിവസങ്ങളിൽ ആദ്യത്തെ സഭയുടെ നിക്കയ കൌൺസിൽ എന്ന പുസ്തകം നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. അവർ അതിൽ നിന്നും ഒരു സഭാസംഘടനയെ ഉണ്ടാക്കേണ്ടതിനായി മറ്റുള്ള സഭകളെയെല്ലാം തകർത്തിട്ട് ആ നിക്കയ സമിതിയിൽ ഒന്നായി തീർന്നു. അവിടെ എലീശാവിനെ പോലെയുള്ള പരുക്കന്മാരായ മനുഷ്യർ, സസ്യഫലങ്ങൾ മാത്രം ഭക്ഷിക്കുന്ന മനുഷ്യരായ അവരായ മനുഷ്യർ കാടുകളിൽ നിന്നും അവിടെ വന്നിരുന്നു. അവർ മഹാപരുക്കന്മാരായ മനുഷ്യരായിരുന്നു. എന്നാൽ കുസ്തന്തിനോസിനും മറ്റും കീഴിലായുള്ളവരായ സ്ഥാനമാനികളും ഉയർന്ന സ്ഥാനത്തുള്ളവരും മറ്റെല്ലാം കൂടി അവരുടെ വാക്കുകളെ നിശബ്ദമാക്കി കളഞ്ഞു. കൂടാതെ ഇവർ പ്രവാചകന്മാരായിരിക്കെ മണവാളനായ ധാന്യമണിക്ക് മണ്ണിൽ വീണ് മരിക്കേണ്ടതുപോലെ സഭയിലെ മണവാട്ടിയായ ധാന്യമണിക്കും മണ്ണിൽ വീഴേണ്ടിയിരിക്കുന്നു എന്നറിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ അത് ആയിരത്തോളം വർഷങ്ങൾ കടന്നിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് അവർ പുസ്തകങ്ങൾ എഴുതുന്നത്. അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെടുന്നതും സ്ത്രീകളെ സിംഹങ്ങൾ വലിച്ചു കൊഴുകിക്കളയുന്നതും കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുകയും എന്നിട്ട് ആകാശങ്ങളിൽ ഇരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാനും കഴിയാതിരിക്കുന്ന നിശബ്ദനായ ദൈവം എവിടെയാണ്? അവർക്ക് വചനമറിയില്ല. ആ ധാന്യമണിക്ക് മണ്ണിൽ വീഴേണ്ടിയിരിക്കുന്നു. നീതിമാനായ ദൈവത്തിന് തന്റെ സ്വന്തം പുത്രൻ മരിക്കുന്നതും അവനെ മുഖത്ത് തുപ്പുന്നതും കണ്ടുകൊണ്ട് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുന്നത്? എന്നാൽ ഇത് വചനത്തിനനുസരിച്ചാകുന്നു. അതങ്ങനെയാകേണ്ടിയിരിക്കുന്നു. അതങ്ങനെയായിരിക്കേണ്ടിയിരിക്കുന്നു. ഈ നാഴിക വരെ പോലും അതേ രീതിയിൽ തന്നെയാണ്. ഈ മനുഷ്യൻ, അദ്ദേഹം ഒരു മഹാൻ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ദുഷ്ടതയേറിയ തലമുറയായിരുന്നു. ആഹാബ് രാജാവായും ഇതിനു മുമ്പുണ്ടായിരുന്ന അവന്റെ പിതാവ് ദുഷ്ടതയേറിയവനുമായിരുന്നു. ശലോമോൻ രാജാവിന് ശേഷം ഒന്നിനു പുറകെ ഒന്നായി ദുഷ്ടതയേറിയ രാജാക്കന്മാരായിരുന്നു. 20 വർഷങ്ങളോളം ശമരിയെ ഭരിച്ച ആഹാബ് എന്ന ഈ മനുഷ്യൻ അവരിലെല്ലാവരിലും വെച്ച് ഏറ്റവും വഷളനായിരുന്നു. അവനൊരു ആധുനിക ചിന്താഗതിക്കാരനായിരുന്നു. അവൻ മതത്തിൽ വിശ്വസിച്ചിരുന്നു, അത് തീർച്ചയാണ്. അവൻ എല്ലാ കാര്യങ്ങളും ഒരാധുനിക പ്രവണതയോട് കൂടിയതായിരുന്നു. അവന് 400 എബ്രായ പ്രവാചകന്മാരും അവർ വിദ്യാഭ്യാസമുള്ളവരും പരിശീലിക്കപ്പെട്ടവരുമായിരുന്നു. ദൈവം ഒരുവനെ അവന്റെ അടുക്കലേക്ക് അയച്ചു. അവർ അവനെ വിശ്വസിച്ചില്ല. അത് ഏലിയാവായിരുന്നു. എന്നാൽ തിശ്ബ്യനായ ഏലിയാവ് ഒരു കാട്ടുമനുഷ്യനായിരുന്നു. ഒരു സൗമ്യതയുള്ളവനായ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം ഒരു പരുക്കനായ മനുഷ്യനായിരുന്നു. ആഹാബ് പാപം ചെയ്തിട്ട് ദൈവത്തിന് ഇനിയും സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു ദിവസം കാട്ടിൽ വെച്ച് ദൈവം ഏലിയാവിനോട് സംസാരിച്ചു. ഇതിനെ ഞാൻ എപ്പോഴും ചിത്രീകരിക്കാറുള്ളതുപോലെ, ഇതാ അവൻ ശമരിയിലേക്കുള്ള വഴിയിൽ കൂടി നടന്നു വരുന്നു. ചിലപ്പോൾ അവന്റെ വെളുത്ത താടി അവന്റെ മുഖത്ത് ചുറ്റുമായി തൂങ്ങിക്കിടക്കുകയും അവന്റെ കഷണ്ടി തല സൂര്യപ്രകാശത്താൽ തിളങ്ങുകയും തന്റെ ചെറിയ വയസ്സിൽ നിന്ന് ഇടുങ്ങിയ കണ്ണുകളോടുകൂടിയും തന്റെ കയ്യിൽ ഒരു വടിയുമായും മുഖത്തൊരു ചിരിയുമായി ഇസ്രായേലിന്റെ രാജാവിന്റെ മുമ്പിലേക്ക് നേരെ നടന്നു എന്നിട്ട് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞുപോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ദൈവം നമുക്കതുപോലെയുള്ളതായ മനുഷ്യരെ തരട്ടെ. നോക്കൂ, അതായത് യഹോവായ പ്രകാരം അറിഞ്ഞു ചെയ്യുന്നു എന്നുള്ളതുമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നവരായ മനുഷ്യരെ നമുക്ക് തരട്ടെ. ഇപ്പോൾ അവൻ ഇത് ചെയ്യുന്നതിന് മുമ്പായി ദൈവം അവനെ വിളിച്ചിരുന്നു എന്ന് നാം കാണുന്നു. ദൈവം അവനോട് സംസാരിക്കുകയും ആ കാരണത്താൽ അവൻ യാതൊന്നിനെയും ഭയപ്പെട്ടിരുന്നില്ല. തന്റെ സന്ദേശം അതുപോലെ സംഭവിക്കില്ലെന്ന് അവൻ ഭയപ്പെട്ടിരുന്നില്ല. അത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. കൂടാതെ അത് കർത്താവിന്റെ വചനപ്രകാരമായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. താൻ ആ സമയത്തേക്കുള്ള ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് അവൻ അറിയുകയും ചെയ്തിരുന്നു. ആ കാരണത്താൽ രാജാവ് തന്റെ തല കണ്ടിക്കുകയോ കാരാഗ്രഹത്തിലിട്ട് അടച്ചുകളയോ അങ്ങനെ അവരെന്തെല്ലാം തന്നെ ചെയ്തിരുന്നാലും അത് അവൻ യാതൊരു വ്യത്യാസം ഉളവാക്കിയിരുന്നില്ല. അവന്റെ വശം രാജാവിന്റെ നേരെ മുഖത്തേക്ക് പറയുവാനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയിച്ചിരുന്നുവെന്ന് അധികാരപത്രം ഉണ്ടായിരുന്നു. എന്തൊരു പരുക്കനായ മനുഷ്യനാകുന്നു. എന്നാൽ അവൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഈ വരൾച്ചയെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. കാരണം ദൈവം പാപത്തെ ശിക്ഷിക്കപ്പെടാതെ വിടാൻ അനുവദിക്കുകയില്ല. ഒരു ശിക്ഷാവിധി അവിടെ ഉണ്ടായിരിക്കണം. ശിക്ഷയില്ലാത്ത നിയമം കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? വെളിച്ചമിടുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുകയും അതിന് യാതൊരു പിഴയടക്കുകയും ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അതിന് യാതൊരു ശിക്ഷാവിധിയും ഇല്ലെങ്കിൽ പിന്നെ ആ നിയമം കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? അത് പിന്നെ ഒരു നിയമമായിരിക്കാൻ തന്നെ പറ്റുകയില്ല. അതുകൊണ്ട് പാപത്തിന് ഒരു ശിക്ഷാവിധിയുണ്ട്. അങ്ങനെ ദൈവം ഒരു നിയമത്തെ ഉണ്ടാക്കിയിരിക്കുകയും ആ നിയമം ലംഘിക്കുകയും ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ശിക്ഷാവിധി പിന്നെ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. ഈ ദേശം അവന്റെ എല്ലാ നിയമങ്ങളെയും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓ, അവർക്ക് വലിയ പള്ളികളും വലിയ ദേവാലയങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് വളരെയധികം വിദ്യാഭ്യാസമുള്ള മനുഷ്യരുണ്ടായിരുന്നു. രാജ്യമൊട്ടുക്കും അവർക്ക് പ്രവാചകന്മാരുണ്ടായിരിക്കുകയും അവർക്ക് സ്കൂളുകൾ ഉണ്ടായിരിക്കുകയും ഒരു യന്ത്രത്തിൽ നിന്നെന്ന പോലെ അവരെ പുറപ്പെടുവിച്ചു വരുന്നു. അങ്ങനെ അവർക്ക് ധാരാളം പ്രവാചകന്മാരും ധാരാളം പുരോഹിതന്മാരും ധാരാളം ശാസ്ത്രിമാരും ധാരാളം മതങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവർ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും വളരെ അകന്നിരുന്നു. അതിനാൽ ദൈവം ഒരു മനുഷ്യനെ അവരുടെ പദവികളിൽ നിന്നെല്ലാം പുറത്തായ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്നതുമായി അവിടേക്ക് അയച്ചു. കൂടാതെ തന്റെ സ്വന്തത്തിനു വേണ്ടി അവൻ എത്രമാത്രം കരുതുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ പ്രവാചകനെ ഒരു സന്ദേശവുമായി അയക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പറഞ്ഞു, ഏലിയാവേ, നീ പോയിട്ട് ആഹാബ് രാജാവിനോട് ഈ കാര്യങ്ങളെ പറയുക. അങ്ങനെ നീ അത് ചെയ്തു കഴിയുമ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു കൊള്ളുക. കാരണം വരൾച്ചയുടെ സമയത്തേക്ക് വേണ്ടി ഞാൻ നിനക്കായി ഒരു സ്ഥലം കരുതിയിട്ടുണ്ട്. നീ എന്റെ വചനം മാത്രം പ്രസംഗിക്കുകയും ഞാൻ നിന്നോട് പറയുന്നത് മാത്രം ചെയ്യുകയാണെങ്കിൽ ഏലിയാവേ, ഞാൻ നിന്നെ കരുത്ത് പരിപാലിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഏലിയാവിന്റെ വലിയ ശുശ്രൂഷയെയും ഏലിയാവിന്റെ സമയത്തെയും നാം ജീവിക്കുന്നതായി ഈ സമയമായി ഇന്ന് രാത്രിയിൽ താരതമ്യപ്പെടുത്താൻ പോവുകയാണ്. ഇതൊരു സമ്പൂർണമായ മാതൃകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ രാജ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമുക്ക് പിൻകാലങ്ങളിലേക്ക് പോകാൻ സമയമുണ്ട്. എന്നാൽ പ്രാർത്ഥനയുടെ നിരയിലേക്ക് അധിക സമയം ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പിൻകാലങ്ങളിലേക്ക് പോയി നോക്കാൻ കഴിയുമെങ്കിൽ ഇസ്രായേൽ പലസ്തീനെ കൈവശമാക്കിയ അതേ അടിസ്ഥാനത്തിലാണ് നാമും അമേരിക്കയെ കൈവശമാക്കിയിരിക്കുന്നത്. നാം അമേരിക്കയിലേക്ക് വന്നിട്ട് അവിടുത്തെ നിവാസികളായിരുന്ന ഇന്ത്യക്കാരെ ഓടിച്ചിട്ട് ആ ദേശത്തെ പിടിച്ചടക്കി. അതുപോലെ തന്നെയാണ് ഇസ്രായേലും യോശുവയുടെ നായകത്വത്തിൽ ദൈവത്തിന്റെ കീഴിലായിക്കൊണ്ട് പലസ്തീനിലേക്ക് വന്നിട്ട് അവിടുത്തെ നിവാസികളെ ഓടിച്ചു കളഞ്ഞിട്ട് ആ ദേശത്തെ കൈവശമാക്കിയത്. അവരുടെ ആദ്യത്തെ രാജാക്കന്മാരെല്ലാം വീരപരാക്രമികളായിരുന്നു. ദാവീദും ശലോമോനും വലിയ മഹാന്മാരായ വ്യക്തികളായിരുന്നു. നമ്മുടെയും ആദ്യമുണ്ടായിരുന്ന രാഷ്ട്രപതിമാരെല്ലാം വലിയ മഹാന്മാരായിരുന്നു. അവർ വാഷിംഗ്ടണും ലിങ്കണും ഇത്യാദികളായിരുന്നു. അങ്ങനെ അവസാനം ഈ രാഷ്ട്രപതിമാരും അല്ലെങ്കിൽ രാജാക്കന്മാർ കൂടുതലായി ഓരോ സമയങ്ങളിലും ചീത്തയായിട്ട് അവസാനം ഈ ആഹാബിൽ ചെന്നെത്തിച്ചേർന്നു. അത് വളരെ നല്ലതുപോലെ മാതൃകയായിരിക്കുകയും നമ്മുടെ ഈ ദിവസത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. കൂടാതെ ജനങ്ങൾ എത്രമാത്രം ധാരാളം ആധുനിക രീതിയിലായിട്ട് കർത്താവിന്റെ സത്യവചനത്തെ അവർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇതുപോലെയുള്ള ആധുനികമായ രീതിയിലുള്ള ജനങ്ങളുടെ മേൽ ഒരു യഥാർത്ഥമായതും സത്യവാനുമായ ദൈവത്തിന്റെ ദാസൻ എങ്ങനെ അവർക്ക് കേൾവിക്കുണ്ടായിരിക്കുമെന്നുള്ളത് നിങ്ങൾ ഊഹിക്കാൻ കഴിയുമല്ലോ. കാരണം അവൻ ഭ്രാന്തനായിരുന്നു, അവന് തലയ്ക്ക് സുഖമില്ലാത്തവനായിരുന്നു. അതുപോലെ ഒരു കാര്യം ഉണ്ടായിരിക്കാൻ കഴിയുകയില്ല. അവർ ദൈവഭക്തിയുള്ളവരായിരുന്നു, വളരെയധികം ദൈവഭക്തിയുള്ളവരായിരുന്നു. അവർക്ക് സത്യസന്ധതയുള്ള മനുഷ്യരുണ്ടായിരുന്നു, അവർക്ക് സത്യസന്ധതയുള്ള ജനങ്ങളുണ്ടായിരുന്നു. അവർ വളരെ ദൈവഭക്തിയുള്ളവരായിരുന്നു. അതുകൊണ്ട് അവരുടെ കല്ലുപോലെയുള്ള ഹൃദയങ്ങളെ പൊട്ടിക്കുന്നതിന് ഒരു സാധാരണമായ വേദശാസ്ത്രത്തിലും കൂടിയ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സാധാരണമായ സന്ദേശത്തിലും കൂടിയ എന്തെങ്കിലും, അല്ലെങ്കിൽ വെറും വചനം പ്രസംഗിക്കുന്നതിലും കൂടിയതായ എന്തെങ്കിലും അതിനാവശ്യമായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ ജനങ്ങളുടെ മേൽ ന്യായവിധി അയക്കുന്നതിനു വേണ്ടി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്നുള്ളത് ആവശ്യമായിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരിക്കുകയും അതിനാൽ അവൻ യഹോവയായ പ്രകാരം അരുളിച്ചെയ്യുന്നു എന്നതുമായി പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ അത് യഹോവയായ പ്രകാരം അരുളിച്ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അതിനെ ഉടയ്ക്കുന്നത്, ന്യായവിധിയായിരുന്നു. നമ്മുടെ ഈ സമയത്ത് നാം അതിനെ കാണുന്നു, മറ്റേതൊരു കാലത്തും നാം അതിനെ കാണുന്നു. ദയയുടെ അതിരനെ നിങ്ങൾ കടന്നു കഴിയുമ്പോൾ ന്യായവിധി അല്ലാതെ പിന്നെ അവിടെ യാതൊന്നും ശേഷിക്കുന്നില്ല. ഇപ്പോൾ അവിടെയുള്ള ആ മാതൃകയെ ഞാൻ ഇന്നത്തെ സഭയും ഇന്നുള്ളതായ സഭകളെയും ഏലിയാവിനോട് കൂടെ ഞാൻ മാതൃകയാക്കാൻ പോവുകയാണ്. ന്യായവിധിക്ക് തൊട്ടു മുമ്പാണ് അവൻ ഈ സന്ദേശത്തെ സ്വീകരിച്ചത്. അവന്റെ പ്രതിനിധിയായ ഏലിയാവിന് ശാരീരികമായ രീതിയിൽ, അതായത് അവന് ശാരീരികമായ ആഹാരം കരുതപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം 3.5 വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ ഏലിയാവ് പറഞ്ഞല്ലാതെ അവിടെ മഴ ഉണ്ടാകാൻ പോയിരുന്നില്ല. ഏലിയാവേ, നീ പറയുന്ന ഏത് സമയമായിരുന്നാലും അത് അപ്പോഴായിരിക്കും സംഭവിക്കുക. ആ കാരണത്താൽ അവൻ രാജാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞു പോലും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അതൊരുവിധം കഠിനമേറിയ ഒരു കാര്യമായിരിക്കുന്നില്ലേ? അതൊരു സന്ദേശം തന്നെയാണ്. ഇപ്പോൾ നാം അതിനെ ഇന്നത്തെ ആത്മീകമായ വരൾച്ചയുമായി താരതമ്യപ്പെടുത്താൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൂടാതെ നാം അതിനെക്കുറിച്ച് വളരെ ബോധമുള്ളവരാകുന്നു. അതായത് ആത്മീയമായ രീതിയിൽ പറയുമ്പോൾ ഇന്ന് ദേശത്ത് ഒരു വലിയ ആത്മീയ വരൾച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം വളരെ ബോധമുള്ളവരാകുന്നു. കൂടാതെ നിങ്ങൾക്കറിയാമോ, അത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് തൊട്ടു മുമ്പായിരിക്കുമെന്ന് പ്രവാചകന്മാരാൽ അതിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരുന്നു. അതായത് അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കുന്നതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തയക്കുന്ന നാൾ വരുന്നു എന്ന് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സത്യവചനത്തെ കേൾക്കുന്ന ആ ദിവസം ഇപ്പോഴാകുന്നു. അങ്ങനെ ഇത് പ്രാകൃതികമായത് വരൾച്ചയെ ആത്മീയമായതുമായി താരതമ്യപ്പെടുത്തുന്നു. കള്ള ഉപദേഷ്ടാക്കന്മാരാലും സഭയിലുള്ള ആധുനിക ചിന്താഗതിക്കാരാലും പാപവും അവിശ്വാസവും കടന്നുവരുന്ന ന്യായവിധിയുടെ സ്ഥാനത്തേക്ക് അതിനെ എത്തിച്ചിരിക്കുന്നു. അതിനുശേഷം അവർ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അവന്റെ പ്രവാചനങ്ങളിൽ നിന്നും തിരിഞ്ഞിട്ട് വചനത്തിനെ ഒരാധുനികമായ രീതിയിലുള്ള വൈദിക വ്യവസ്ഥകളിലേക്ക് തിരിച്ചിരിക്കുന്നു. ആ സമയത്താണ് ദൈവം എല്ലായ്പ്പോഴും എന്തിനെങ്കിലും ഉയർത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. കാരണം അവൻ എല്ലായ്പ്പോഴും തന്റെ ജനങ്ങൾക്ക് ആദ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അവൻ എല്ലായ്പ്പോഴും അത് തന്റെ ദാസന്മാരാൽ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഏലിയാവിന് ഈ സമയത്ത് പോകേണ്ടതിന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു രഹസ്യ സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള നിരയെ തുടങ്ങുന്നതിന് മുമ്പായി ആ കാര്യത്തെയാണ് നാം കാണാൻ ആഗ്രഹിക്കുന്നത്. ദൈവം സ്വയമായി നിയോഗിക്കപ്പെട്ട ഒരു രഹസ്യ സ്ഥാനം ഏലിയാവിനുണ്ടായിരുന്നു. അവന് വേണ്ടി സഭ അതിനെ നിയോഗിച്ചിരുന്നില്ല, രാജാവ് അവന് വേണ്ടി അത് നിയോഗിച്ചിരുന്നില്ല, അവൻ സ്വയമായി അത് നിയോഗിച്ചിരുന്നില്ല. എന്നാൽ ദൈവം ഈ വരൾച്ചയുടെ കാലം വരെ അവനെ തീറ്റുവാനായി ഒരു രഹസ്യ സ്ഥലം നിയോഗിക്കുകയും അവിടെ അവൻ ആഹാരം ദിവസം തോറും നൽകപ്പെടുകയും ചെയ്തു. നാളെ എന്താണ് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവന്റെ സംഭാരം തീർന്നു പോകുമെന്നുള്ളതിനെ കുറിച്ചോ അവൻ അതിശയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞു. എന്തൊരു അത്ഭുതകരമായ ഒരു കാര്യമാകുന്നു അത്! ക്രിസ്തുവിലുള്ള നമ്മുടെ രഹസ്യ സ്ഥാനത്തിന്റെ മാതൃകയാകുന്നു. ലോകസമിതിയും അതുപോലെയുള്ളതായ കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയും അവർ അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. സഭകളിൽ നിന്നും ദൈവത്തിന്റെ വലിയ ശക്തികൾ എടുത്തു കളയപ്പെട്ടിരിക്കുന്നു. അവ കാഴ്ചയ്ക്കൊന്നുമില്ലാതെയും അവയിൽ യാതൊന്നുമില്ലാതെയും എന്നാൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമായിരിക്കുന്നു. അത് സത്യമാണെന്ന് നമുക്കറിയാം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമാണ്. അത് ദാവീദ് കാളവണ്ടിയുമായി വചനത്തിൽ നിന്നും അകന്നു പോയതുപോലെയുള്ള അതേ കാര്യം തന്നെയാണ്. വചനം അവരുടെ മുമ്പിൽ വെക്കുകയും അവർക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ അവർക്കത് വേണ്ടായിരുന്നു. ആ കാരണത്താൽ അവർ അതിൽ നിന്നും ദൂരെയായിപ്പോയി. അത് തന്നെയാണ് ഏലിയാവിന്റെ കാലത്തും ഈ ജനങ്ങൾ ചെയ്തത്. അവർ വചനത്തിൽ നിന്നും മാറിപ്പോയി കളഞ്ഞു. അവരുടെ വശം വചനമുണ്ടായിരുന്നുവെന്ന് അവർ വിചാരിച്ചു, എന്നാൽ അവരുടെ പക്കലില്ലായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അവൻ അവിശ്വാസികളെ ശിക്ഷിക്കാൻ പോകുന്നതായി സമയത്ത് അവൻ വിശ്വാസികൾക്കായി ഒരു വഴിയുണ്ടാക്കി. എല്ലാ സമയത്തും അതേ കാര്യം തന്നെയാണ് അവൻ ചെയ്യുന്നത്. അവൻ ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ നോഹയ്ക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു വഴിയുണ്ടാക്കി. മിസ്രൈമിനെ മുക്കിക്കളയുന്നതിന് മുമ്പ് അവൻ തന്റെ ജനങ്ങൾക്കായി സമുദ്രത്തിന് കുറുകെ രക്ഷിക്കപ്പെടുന്നതിന് ഒരു വഴിയുണ്ടാക്കി. എപ്രകാരം ദൈവം തന്റെ വഴിയുണ്ടാക്കുന്നു! എങ്ങും യാതൊരു വഴിയുമില്ലാതെ ഇരിക്കുമ്പോൾ അവൻ വഴിയാകുന്നു. അതെ, അവൻ വഴിയാകുന്നു. ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു നാഴികയാണ് നാം നേരിടുന്നതെന്ന് ഇപ്പോൾ നാം തിരിച്ചറിയുന്നു. അത് യഥാർത്ഥത്തിൽ വെട്ടിത്തിളങ്ങുന്ന മിസൈലുകൾ കൊണ്ടുള്ള യുദ്ധത്തെയല്ല നാം ഭയപ്പെടേണ്ടത്, എന്നാൽ സഭകളെയാണ് നാം ഭയപ്പെടേണ്ടത്. നാം ജീവിക്കുന്നതായി നാഴികയെ നാം ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്നാൽ ദൈവം ഏലിയാവിനെ രക്ഷപ്പെടാനായി ഒരു വഴിയുണ്ടാക്കി. അതുപോലെയുണ്ട് വിശ്വസിക്കുന്നവരായ മക്കൾക്ക് വരാനിരിക്കുന്ന കോപത്തിലും മറ്റും നിന്ന് രക്ഷപ്പെടുവാനായി ഒരു വഴിയുണ്ടാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം ഈ ജനങ്ങളെ ന്യായം വിധിക്കുകയും അവരെ ശിക്ഷാവിധിയിലേക്ക് അയക്കുകയും സൊദോമിനെയും ഗൊമോറയെയും മുക്കിക്കളയുകയും കഫർനഹൂമിനെ സമുദ്രത്തിനടിയിൽ താഴ്ത്തിക്കളയുകയും ഈ തലമുറകളെ ശിക്ഷ വിധിക്കുകയും ചെയ്തതിനു ശേഷം നാമും അതേ കാര്യങ്ങളെ തന്നെ ചെയ്തിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നാൽ ദൈവത്തിന് നീതിമാനായ ഒരു ന്യായാധികാരിക്കാൻ കഴിയുകയില്ല. അവർ ന്യായവിധിക്കായി തീർച്ചയാക്കപ്പെട്ടിരുന്നതുപോലെ നാമും ന്യായവിധിയിലേക്ക് പോകുന്നതിനായി തീർച്ചപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നാം ഇതിനെ ശ്രദ്ധിക്കുമ്പോൾ ആ കാലത്തെ ആധുനിക പ്രവണതയായിട്ട് ഈ കാര്യങ്ങൾ കടന്നു വന്നപ്പോൾ ഈ ശക്തികളെ എതിർക്കുന്നതിനായി ദൈവം ആ കാലത്തേക്ക് ഒരു മനുഷ്യനെ ഏർപ്പിച്ചു. അതിനെ ഒന്നുകൂടി ശരിയായി പറഞ്ഞാൽ ഒരു മനുഷ്യനെ എഴുതേൽപ്പിച്ചു. എന്നാൽ അവർ അതിന് ചെവി കൊടുത്തില്ല. അവന് ഭ്രാന്താണ്, തലയ്ക്ക് ബോധമില്ല എന്നവർ വിചാരിച്ചു. അവനൊരു പഴഞ്ചൻ രീതിയിലുള്ള ചില മതഭ്രാന്തനെ പോലെയും കാട്ടിൽ നിന്നുള്ള വിഡ്ഢിയും ഒരു രീതിയിലുള്ള ഭ്രമത്താൽ തഴിച്ചവനെ പോലെയുമായിരുന്നു. എന്നിരിക്കലും യഹോവയുടെ വചനം അവന്റെ പക്കലുണ്ടായിരുന്നു. വചനം എന്താണ് പറയുന്നത്? അതതിനെ അർത്ഥമാക്കുന്നില്ല എന്ന് അവരെന്ന് പറയുന്നു. ഓ, വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ് എന്നെല്ലാം അവർ പറയുന്നു. കൂടാതെ ഹവ ആപ്പിൾ പഴമല്ല തിന്നത്. അവൾ തിന്നത് അതെന്തായിരുന്നു? അതൊരു ആപ്പിൾക്കോട്ട് പഴമായിരുന്നു എന്ന് അവരിപ്പോൾ പറയുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ രീതിയിൽ അവർ അവകാശപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതിനുശേഷം പിന്നെ അവർ പറയുന്നത് മോശ ഇസ്രായേൽ മക്കളെ ഒരിക്കലും ചെങ്കടലിൽ കൂടി കൊണ്ടുവരുന്നില്ല എന്നും അത് സമുദ്രത്തിന്റെ മറ്റേ വശത്ത് ഒരു കൂട്ടം ഞാങ്ങണ മാത്രമായിരുന്നുവെന്നും അവർ ഞാങ്ങണയുടെ സമുദ്രത്തിൽ കൂടി കടന്നുപോയി എന്നും അവർ പറയുന്നു. എങ്കിൽ പിന്നെ വെള്ളം രണ്ടു വശത്തും ഭിത്തിയായി നിന്നതും അവർ ഉണങ്ങിയ നിലത്തുകൂടി പിന്നെ കടന്നുപോയതും എങ്ങനെയാണ്? ഹോ, എന്തൊരു അസംബന്ധമാണ്! എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കോപത്തെ ജനങ്ങളുടെ മേൽ കൊണ്ടുവരാനായി ഈ രീതിയിലുള്ള ഒരു കാലം അത് എടുക്കേണ്ടിയിരിക്കുന്നു. അതങ്ങനെ തന്നെ ചെയ്യുന്നു. ഇതുപോലെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല എന്ന് അവർ പറയുന്നു. അത് മാത്രമല്ല, സഭക്കാരായ ആളുകൾ പോലും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഒരത്ഭുത പ്രവൃത്തി എനിക്ക് കാണിച്ചു തരിക, ഞാൻ നിങ്ങൾക്ക് $1,000 തരാം, എനിക്കൊരു അത്ഭുത പ്രവൃത്തിയെ കാണിച്ചു തരൂ. 10,000-ത്തിലധികം അത്ഭുത പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നെങ്കിൽ തന്നെയും കൊള്ളാം, അവർക്കത് കാണാൻ കഴിയുകയില്ല. എന്തുകൊണ്ടായിരുന്നാലും അവർ ഒരിക്കലും അത് കാണുകയില്ല. അത് അസാധ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഓ അല്ല, അതങ്ങനെയാകുന്നില്ല. ഏലിയാവ് ഒരുവട്ടം ദോഥാനിലായിരുന്നപ്പോൾ ആരാം രാജാവിന്റെ സൈന്യം അവനെ പിടിക്കുന്നതിനായി സൈന്യങ്ങളുമായി പട്ടണം വളഞ്ഞു. കാരണം ആ രാജ്യത്തിന്റെ ശക്തി എവിടെയാണ് കിടക്കുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നു. അത് ആ പ്രവാചകനിലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ ആരാം രാജാവിനോട് പറഞ്ഞു, രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ തിശബ്യനായ ഏലിയാവ് പ്രവാചകൻ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു. അവനെ പോയി പിടിപ്പീൻ, അവനാണ് നമ്മെ തടയുന്നതെന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ ആരാം രാജാവിന്റെ സൈന്യം ദോഥാനെ വളഞ്ഞു. അവർ ആ പട്ടണത്തിന് ചുറ്റുമായി കൂടി. പ്രവാചകന്റെ ബാല്യക്കാരനായ ഗേഹാസി രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയിട്ട് അവനോട്, ഓ എന്റെ യജമാനനെ, സൈന്യം നമുക്ക് ചുറ്റുമായിരിക്കുന്നു, നാം പൂർണ്ണമായും വളയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാളും അധികമെന്ന് പറഞ്ഞു. അതിന് ഗേഹാസി ചുറ്റുപാട് നോക്കിയിട്ട് ഞാൻ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞു. ദൈവമായ യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകൾ തുറക്കണമെന്ന് അപ്പോൾ ഏലിയാവ് പറഞ്ഞു. അങ്ങനെ അവന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അത് അദൃശ്യ ശക്തികളായിരുന്നു. ഏലിയാവ് നേരെ അവരുടെ അടുക്കലേക്ക് നടന്നു ചെല്ലുകയും അവരെ അന്ധത പിടിപ്പിക്കുകയും ചെയ്തുവെന്ന് വേദപുസ്തകം പറയുന്നു. അവൻ നേരെ അവരുടെ അടുക്കലേക്ക് നടന്നു ചെന്നു, അവനെ തിരിച്ചറിയാതെ അവർ അന്ധരായിരുന്നു. എന്നിട്ട് അവരുടെ അടുക്കലേക്ക് നടന്നു ചെന്നിട്ട്, നിങ്ങൾ ഏലിയാവിനെയാണോ തിരയുന്നതെന്ന് ചോദിച്ചു. അതെ, ഞങ്ങൾ അവനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എന്റെ കൂടെ വരിക, അവൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവരെ പതിയിരിക്കുന്ന സൈന്യത്തിന്റെ അടുക്കൽ കൊണ്ടുവരികയും അവിടെ വെച്ച് സൈന്യങ്ങൾ നേരെ ചെന്നവരെ പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ അവരെ അന്ധത പിടിപ്പിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതെല്ലാം ശരിയാക്കിയിരിക്കുന്നു. ഇന്ന് ജനങ്ങൾ ആത്മീകമായി എത്രമാത്രം അന്ധരാക്കപ്പെട്ടിട്ട് യഹോവയായ ദൈവം ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെയും ജനങ്ങൾക്കപ്പോഴും അത് കാണാൻ പറ്റുന്നില്ല. അവർ ആത്മീയമായി അന്ധരായിരിക്കുകയും ദൈവത്തെ അറിയാൻ വയ്യാതെയും ദൈവത്തിന്റെ വലിയ ശക്തി അറിയാൻ പാടില്ലാതെയുമായിരിക്കുന്നു. അങ്ങനെ അവർ ഏലിയാവിന്റെ കാലത്ത് ചെയ്തതായിട്ടും അതിന്നും നാം കാണുന്നു. ദൈവം അവരെ അന്ധരാക്കി കളഞ്ഞു. അത്ഭുതങ്ങൾ യാതൊന്നുമില്ലെന്നും അങ്ങനെ ഒരു കാര്യമേ ഇല്ലെന്നും ഇതെല്ലാം വികാരാവേശങ്ങളാണെന്നും അവരെന്ന് പറയുന്നു. ഏലിയാവിനെ കുറിച്ച് അതേ കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഏലിയാവ് എടുക്കപ്പെടുകയും ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയായ ഏലീഷ അവന്റെ സ്ഥാനമെടുക്കുകയും ചെയ്തപ്പോൾ ചെറുപ്പത്തിലെ അവൻ മൊട്ടത്തലയനായി പോകുകയും ബാലന്മാർ അവന്റെ പിന്നാലെ ചെന്ന് അവനെ പരിഹസിച്ചുകൊണ്ട്, മൊട്ടത്തലയ, നീ ഏലിയാവിന്റെ കൂടെ എന്താണ് എടുക്കപ്പെടഞ്ഞതെന്ന് അവരോട് പറഞ്ഞു. വളരെയധികം കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ചെയ്തതിനു ശേഷവും ജനങ്ങൾ തുടക്കത്തിൽ തന്നെ വിശ്വസിക്കുക പോലും ചെയ്തിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഈ മഹാപുരുഷൻ സ്വർഗത്തിലേക്ക് അഗ്നിരഥത്തിൽ എടുക്കപ്പെടുകയും ചെയ്തു. അപ്പോഴും ജനങ്ങൾ അത് വിശ്വസിച്ചിരുന്നില്ല. അതും കൂടാതെ അവരുടെ ബാലന്മാർ ഈ മനുഷ്യനെ മൊട്ടത്തലയ, നീ എന്താണ് പോകാഞ്ഞതെന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. അപ്പോൾ പ്രവാചകൻ ഈ ബാലന്മാരെ ശപിക്കുകയും കാട്ടിൽ നിന്ന് 2 പെൺകരടി വന്നിട്ട് 42 ബാലന്മാരെ കീറിക്കളയുകയും ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അന്ന് അതെങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇന്നും അവർ അവരുടേതായ വ്യാഖ്യാനം വചനത്തിന് കൊടുക്കുന്നു. ഇപ്പോൾ അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവരുടെ തന്നെ കാര്യമാകുന്നു. എന്നാൽ നമ്മെ അത് വിശ്വസിപ്പിക്കാനായി അവർ ശ്രമിക്കുന്നു. വേദപുസ്തകം പറയുന്നു, അതായത് തിരുവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ദൈവം സ്വയം തന്റെ വ്യാഖ്യാനം നടത്തുന്നു. ദൈവം തന്റെ വചനത്തെ സ്ഥിരീകരിക്കുകയും അത് അതിന്റെ വ്യാഖ്യാനമാകുകയും ചെയ്യുന്നു. ഇത് ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെയാണ്. അതായത്, ആദിയിൽ അവൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. അതിനെ വ്യാഖ്യാനിക്കേണ്ടതായ യാതൊരു ആവശ്യമില്ല, അത് സംഭവിച്ചു കഴിഞ്ഞു. കന്യക ഗർഭം ധരിക്കുമെന്ന് അവൻ പറഞ്ഞു, അവൾ ഗർഭം ധരിച്ചു. ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് അവൻ പറഞ്ഞു, അവനത് ചെയ്തു. അവൻ പറഞ്ഞു, അന്ത്യനാളുകളിൽ അവൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. ദൈവം സ്വയം തന്റെ വ്യാഖ്യാനം ചെയ്യുന്നു. മൂഢനായ മനുഷ്യൻ എന്ത് തന്നെ പറഞ്ഞാലും അതൊരു കാര്യമല്ല. അത് ദൈവത്തെ ഒരംശം പോലും നിർത്തുകയില്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ഇന്ന് നമുക്കുണ്ടായിരിക്കുന്നതിലും ചിലപ്പോൾ അതിലും കൂടുതൽ വിശ്വാസമായിട്ട് അവന് പോരാടേണ്ടിയിരുന്നു. എന്നാൽ അത് അവനെ തടഞ്ഞില്ല. അവൻ നേരെ അവന്റെ ജോലി ചെയ്തും കൊണ്ടും നിർവഹിച്ചും കൊണ്ടും മുമ്പോട്ട് പോവുകയും ദൈവം അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളെയും സ്ഥിരീകരിച്ചും കൊണ്ടും വരുന്നു. അവൻ പറഞ്ഞു, ഞാൻ സ്വയമായല്ല, ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. അവൻ എന്നിൽ വസിക്കുന്നു, ഞാനല്ല ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പിതാവാകുന്നു. ഞാൻ അവന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവന്റെ പ്രവൃത്തികളെ ചെയ്യുകയും എന്നിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രവൃത്തികളെ വിശ്വസിക്കുക. നോക്കൂ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക. അവൻ പറഞ്ഞു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അത് തിരുവെഴുത്തുകളെ അറിയുന്നതിൽ കൂടിയാണ്. എന്നാൽ ആ തിരുവെഴുത്തുകൾ തന്നെ സ്വയം എനിക്ക് സാക്ഷ്യം പറയുന്നു. ആമേൻ. എന്തൊരു പ്രസ്താവനയാണത്! അവയാണ്, ആ തിരുവെഴുത്തുകളാണ് ഞാൻ ആകരാകുന്നുവെന്ന് നിങ്ങളോട് പറയുന്നത് എന്ന് യേശു പറഞ്ഞു. ഈ തിരുവെഴുത്തുകൾ തന്നെയാണ് നാം ജീവിക്കുന്ന നാഴികയെ നമുക്ക് പറഞ്ഞു തരുന്നത്. കൂടാതെ നിങ്ങൾ ചെയ്തു കണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ അത് ദൈവം സ്വയമായിട്ട് തന്റെ ജനങ്ങളുടെ ഇടയിലാണ്. ദൈവമല്ലാതെ മറ്റ്യാതൊന്നിനും മരിച്ചവരെ ഏർപ്പിക്കാൻ കഴിയുകയില്ല. അവനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെ മറ്റ്യാതൊന്നിനും ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ അവനാണ്. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കം അനന്യം തന്നെയെന്ന് വേദപുസ്തകം പറയുന്നു. ഹോ, അത്ഭുതങ്ങൾ എന്ന് പറയുന്ന യാതൊരു കാര്യം തന്നെയുമില്ല. ആ ദിവസങ്ങളൊക്കെ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഈ ജനമെല്ലാം വികാരാവേശ ഭരിതരാണ് എന്ന് മറ്റുമുള്ള ജനങ്ങളുടെ ആധുനിക രീതിയിലുള്ള പ്രവണതയെ നാം ഇപ്പോൾ കണ്ടിരിക്കുന്നു. ജനങ്ങൾക്കും അവരുടെ വേദശാസ്ത്ര പണ്ഡിതന്മാർക്കും എതിരായി ഉറക്കിയുള്ള ഏലിയ പ്രവാചകന്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. അവൻ സ്വയമായി ദൈവമാണെന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലാതെ ആകാശത്തിൽ നിന്ന് മഞ്ഞു പോലും വീഴുകയില്ല. ആമേൻ. അതെ സാറേ, ഈ പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിലായിട്ട് വളരെ നീണ്ട സമയമായി കഴിഞ്ഞിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ അല്ലെങ്കിൽ ഏത് സമയത്തെയും പ്രവാചകന്മാർ അവർ അവചനമായി തീരുന്നത് വരെയും ദൈവസന്നിധിയിൽ വസിക്കുകയും അവരുടെ സന്ദേശം തന്നെ സ്വയം വചനമാകുന്നു. കൂടാതെ ഓർക്കുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നവൻ പറഞ്ഞു. കൂടാതെ ഈ പ്രവാചകന്മാർ ദൈവത്തിൽ നിന്നുള്ള ഈ സന്ദേശത്തിൽ അവർ അത്രമാത്രം പൊതിഞ്ഞിരിക്കപ്പെട്ടിട്ട് അവരുടെ തന്നെ സ്വന്തം വിചാരങ്ങൾ അതവരുടെ ചിന്താഗതിക്ക് എതിരായുള്ളതാകാൻ ഇടയുണ്ട്. അവർക്കത് ശരിയായ രീതിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കാം. എന്നാൽ അവർ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന ദൈവത്തിന്റെ വചനമായിരുന്നു സംസാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യുകയില്ല. ഹോ, എന്തൊരു പ്രസ്താവനയാണത്! അവൻ ദൈവസന്നിധിയിലായിരിക്കുകയും അത്രമാത്രം സമ്പൂർണമായിട്ട് ന്യായീകരിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ ഓർക്കുക, അത് ആമോസിന്റെ 3:7 പിന്തുടരുന്നു. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. യാതൊരു മഴയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞു. അവർ അവനെ പരിഹസിക്കുകയും അവനെ കിറുക്കാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അവനൊരു മതഭ്രാന്തനാകുന്നു. എന്നാൽ നോക്കുക, മഴ പെയ്യാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ യഹോവയായ പ്രകാരം അരുളി ചെയ്യുന്നു എന്നത് അവന്റെ വശമുണ്ടായിരുന്നു. കൂടാതെ ദൈവം അവനത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തന്റെ ദാസനായ ഏലിയാവിനത് വെളിപ്പെടുത്തി കൊടുത്തു. ഏലിയാവ് നീതീകരിക്കപ്പെട്ടിട്ട് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട പ്രവാചകനായിരിക്കുന്നതിനാൽ ജനങ്ങൾ അനുതപിക്കാൻ കടപ്പെട്ടിരുന്നു. എന്നാൽ അതിനു പകരം ജനങ്ങൾ അവനെ പരിഹസിച്ചിട്ട് ഞങ്ങൾക്ക് ധാരാളം മഴയുണ്ടെന്നും ജലസംഭരണി മുഴുവൻ വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നുവെന്നും കൂടാതെ നദികളെല്ലാം നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞു. 3.5 വർഷക്കാലത്തേക്ക് മഞ്ഞു പോലും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. എല്ലാ തോടുകളും അതിലുള്ള വെള്ളവും എല്ലായിടത്തും ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. അത് മനുഷ്യനായിരുന്നില്ല, എന്നാൽ ദൈവം ആ മനുഷ്യനിൽ കൂടി സംസാരിക്കുകയായിരുന്നു. അത് ഞാൻ എന്നുള്ള അവനായിരുന്നു. നമുക്കതെല്ലാം ഇപ്പോഴും അറിയാം. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ള സത്യവചനത്തോടും കൂടി ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ട ഒരു മനുഷ്യൻ വരുമ്പോൾ ആ സന്ദേശവും സന്ദേശവാഹകനും തമ്മിൽ ഒന്നാകുന്നുവെന്നും ഒരുപോലെയുള്ളതാണെന്നും നാം കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ളതിനെ വചനം വചനാനുസരണമായി പ്രതിനിധീകരിക്കുന്നതിനായി അവൻ അയക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവനും അവന്റെ സന്ദേശവും ഒന്നു തന്നെയാകുന്നു. ഒരു സമുദായ സഭയിലെ വ്യക്തി ആ സമുദായത്തിന്റെ സംരക്ഷണയിൽ അവനും സഭയും ഒന്നാകുന്നു. ഒരു വൈദികൻ ഏതെങ്കിലും ഒരു സമുദായിക സഭയുടെ വേദശാസ്ത്രത്തിനടിയിൽ അവനും അവന്റെ സന്ദേശവും ഒന്നു തന്നെയാകുന്നു. വേദശാസ്ത്ര സഭയും ഒരു വൈദിക പണ്ഡിതനും ശരിക്കും ഒന്നാകുന്നു. എങ്കിലും യഹോവയെ പ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ളതുമായിട്ട് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവനും അവന്റെ സന്ദേശവും ഒന്നാകുന്നു. അങ്ങനെ ഏലിയാവ് യഹോവയെ പ്രകാരം അരുളി ചെയ്യുന്നു എന്നതുമായിട്ട് വന്നപ്പോൾ അവനും അവന്റെ സന്ദേശവും ഒന്നായി തീർന്നു. അതിപ്രകാരം യേശു വന്നപ്പോൾ വിശുദ്ധ യോഹന്നാൻ 1:1 പ്രകാരം അവന് വചനമായിരുന്നതുപോലെയാണ്. അതിനാൽ ദൈവത്തിന്റെ വചനവും ആ കാലത്തെ സന്ദേശവാഹകനും എല്ലാ സമയത്തും ഒന്ന് തന്നെയാകുന്നു. അത് ശരിയാണ്. യേശു പ്രവചിക്കപ്പെട്ടിരുന്നതായ വചനമായിരുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവാചകൻ സംഭവിക്കുമെന്ന് പറഞ്ഞതായ വചനം അവനായിരുന്നു. ആദിയിൽ ദൈവം അവരോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി അവന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അങ്ങനെ അവനെ കുറിച്ച് ഈ പ്രവചനങ്ങളെല്ലാം നൽകപ്പെട്ടിരുന്നു. ദാവീദും ബാക്കിയുള്ള പ്രവാചകന്മാരും പിൻകാലങ്ങളിലെല്ലാം കൂടി അവനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അവനായിരുന്നു ആ വചനം വെളിപ്പെട്ടത്. ഹാലലൂയ. ഇപ്പോൾ ഞാൻ എവിടെയാണ് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് രാവിലെ സമയം വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള സഭയായ മണവാട്ടിയിലുള്ള അധികാരത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? രോഗികൾ സുഖപ്പെടുകയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും മുടന്തർ നടക്കുകയും കുരുടർ കാണുകയും അങ്ങനെ സുവിശേഷം അതിന്റെ ശക്തിയോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കാരണം സന്ദേശവും സന്ദേശവാഹകനും ഒന്നാകുന്നു. വചനം സഭയിലായിരിക്കുന്നു, വചനം ആ വ്യക്തിയിലായിരിക്കുന്നു. ഏലിയാവ് അവിടേക്ക് നടന്നു എന്നിട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മഴ പെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം ഏലിയാവിലായിരുന്നു. അത് ഏലിയാവായിരുന്നില്ല, എന്നാൽ ദൈവം ഏലിയാവിനുള്ളിലായിരുന്നു. അതിപ്രകാരം ഒരു ക്രിസ്തുമത ശാസ്ത്രജ്ഞയായ ഒരു സ്ത്രീ ഒരിക്കൽ എന്നോട് പറഞ്ഞതിനെ കുറിച്ച് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെയാണ്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞു, ശ്രീമാൻ ബ്രണഹാം, നിങ്ങൾ യേശുവിനെ കുറിച്ച് വളരെയധികം മീൻ വിളക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടി ആ ഒരൊറ്റ കാര്യം മാത്രമാണുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ പറഞ്ഞു, നിങ്ങൾ അവനെ ദൈവമാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അവൻ ദൈവമായിരുന്നു. ഓ, അവനൊരു പ്രവാചകനായിരുന്നു, അവനൊരു നല്ല മനുഷ്യനായിരുന്നു, എന്നാൽ അവൻ ദൈവമായിരുന്നില്ല എന്ന് അവൾ പറഞ്ഞു. ശരിയെന്നാൽ അവൻ ദൈവമായിരുന്നില്ല എന്നുള്ളതിന് ഒരു വേദഭാഗം എനിക്ക് കാണിച്ചു തരിക എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവൾ പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ പുസ്തകത്തിൽ അവൻ ലാസറിന്റെ കല്ലറയ്ക്കലേക്ക് പോയപ്പോൾ അവൻ കരഞ്ഞുവെന്ന് എഴുതിയിരിക്കുന്നു. ശരിയാണ്, ഞാൻ പറഞ്ഞു, തീർച്ചയായും അവൻ കരഞ്ഞു. അവൻ മനുഷ്യനും ദൈവവും രണ്ടുമായിരുന്നു. അവനൊരു മനുഷ്യനായി കരഞ്ഞു, എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനായി അവന് ദൈവമാകേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനായിട്ട് അവന് വിശന്നിരുന്നു, എന്നാൽ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അവൻ 5000 പേരെ തീറ്റിയപ്പോൾ അവൻ ദൈവമായിരുന്നു. അത് ശരിയാണ്. പടകിന്റെ കോണിലായി ഉറങ്ങുമ്പോൾ അവനൊരു മനുഷ്യനായിരുന്നു, എന്നാൽ വെള്ളത്തെ ശാന്തമാക്കുവാൻ ദൈവമായിരുന്നു അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. കാരണം എന്താണ്? അവനും അവന്റെ സന്ദേശവും ഒന്നായിരുന്നു. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു എന്നവൻ പറഞ്ഞു. എന്റെ പിതാവ് എന്നിൽ വസിക്കുന്നു. അവൻ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുടെയും ദേഹരൂപമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ 7 സഭാകാലഘട്ടങ്ങളെ കൊണ്ടുവരുമ്പോൾ അതത്രമാത്രം ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിനെ തുടങ്ങുമ്പോൾ യേശുവോട് വെളുത്ത തലമുടിയുമായി നിൽക്കുന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയുമെന്ന് എഴുതിയിരിക്കുന്നു. 33 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഹിമത്തോളം വെളുത്ത മുടിയുള്ളവനായിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ ഒരു നല്ല പ്രിയപ്പെട്ട സുഹൃത്തായ ഒരു വേദശാസ്ത്ര പണ്ഡിതനെ ഞാൻ വിളിച്ചു. അദ്ദേഹം ഒരു പെന്തിക്കോസ്ത് വേദ പണ്ഡിതനായിരുന്നു. അത് സഹോദരൻ ജാക്ക് മുറേ ആയിരുന്നു. അദ്ദേഹം വളരെ മിടുക്കനും വിവേകശാലിയുമായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അത് യേശു മഹത്വപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതാകുന്നു. അവൻ മഹത്വപ്പെട്ട് കഴിയുമ്പോൾ കാഴ്ചയ്ക്ക് ഇതുപോലെയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല. ശരി സഹോദരൻ മോൾ, നിങ്ങൾക്ക് നന്ദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മുറിയിലെത്തിയിട്ട് ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ഞാൻ എന്റെ അനുക്രമണിക എടുത്തിട്ട് അതിനെക്കുറിച്ച് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത് നോക്കി. അവിടെ അതിപ്രകാരം പറയുന്നു, വയോധികനായ ഒരു തന്നിരുന്നു. അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയുമായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, കൂടാതെ അതിനുള്ള ഉത്തരവാദിത്വം എന്റേതാകുന്നു. ഓർക്കുക, ഇത് 7 മുദ്രകൾ തുറക്കപ്പെടുന്നതിന് ഏകദേശം ഒരു വർഷമോ അല്ലെങ്കിൽ കൂടുതലോ മുമ്പായിരുന്നു. കർത്താവെ, അതെന്തായിരിക്കുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിന്നിരുന്നു. അവനൊരു ന്യായാധിപനായിരുന്നു. അവന്റെ തലയിൽ ഒരു വെളുത്ത കൃത്രിമ കേശം വെച്ചിരുന്നു. പുരാതന കാലങ്ങളിലുള്ള പഴയ ന്യായാധിപന്മാർ അവർ ഏറ്റവും വലിയ അധികാരമുള്ളവരാണെന്ന് കാണിക്കുന്നതിനായി തലയിൽ ഒരു വെളുത്ത കൃത്രിമ കേശം ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഞാൻ യേശുവിനെ വെളുത്ത കൃത്രിമ കേശവുമായി കണ്ടപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ അധികാരത്തോടു കൂടിയത് അവനാകുന്നു എന്നുള്ള സത്യത്തെ സ്ഥാപിച്ചു കാണിക്കുക മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവം അതേ കാര്യത്തെ തന്നെ മലമുകളിലുള്ള രൂപാന്തരണ സമയത്ത് സാക്ഷീകരിച്ചിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഏറ്റവും വലിയ അധികാരത്തോടു കൂടിയ ഇവന് ചെവി കൊടുപ്പീൻ. അതിനുശേഷം 7 മുദ്രകളുടെ തുടക്കത്തിലായി 7 ദൂതന്മാർ ഒരു സ്തൂപികയുടെ രൂപത്തിൽ താഴേക്ക് വന്നിട്ട് അവിടെ നിൽക്കുകയും എന്നോട് ഇവിടേക്ക് തിരികെ വരാനും ആ 7 മുദ്രകളെ കുറിച്ച് സംസാരിക്കാൻ പറയുകയും കൂടാതെ അവൻ എന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുകയും ചെയ്തു. ആ നഷ്ടപ്പെട്ടിരുന്നതായ കാര്യങ്ങൾ എന്താണെന്ന് അവൻ എനിക്ക് കാണിച്ചു തന്നു. ആ കാര്യങ്ങൾ ഈ പുസ്തകത്തിനും പുറത്തായിട്ട് മുദ്രയിടപ്പെട്ട എന്തോ ആണെന്നും അത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത എന്തോ ആണെന്നും ഞാൻ എല്ലായ്പ്പോഴും വിചാരിച്ചിരുന്നു. എന്നാൽ അവൻ അത് അപ്രകാരം ചെയ്യാൻ കഴിയില്ലെന്ന് അത് തിരിച്ചെനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്തോ ഒന്നല്ല, എന്നാൽ അത് ഈ പുസ്തകത്തിൽ മറിഞ്ഞു കിടക്കുന്നിരിക്കുന്നതായ എന്തോ കാര്യങ്ങളാകുന്നു. കാരണം ആരെങ്കിലും ഇതിൽ നിന്ന് ഒരു വാക്കെടുത്താലും അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനോട് ഒരു വാക്ക് കൂട്ടിയാൽ അതുകൊണ്ട് അത് 7 സഭാകാലഘട്ടങ്ങളിലായി ഈ പുസ്തകത്തിലായിരുന്ന ഒരു മർമ്മമാകുന്നു. അവയിൽ ഓരോന്നും ഓരോ മർമ്മത്തെ പുറപ്പെടുവിച്ചിരുന്നു. അത് വെള്ളത്താലുള്ള സ്നാനത്തെയും കൂടാതെ വളരെ നീണ്ട കാലങ്ങളായി അവർ തപ്പിത്തടഞ്ഞിരുന്നതായ ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങളെയുമായിരുന്നു. അതിനുശേഷം അത് മുകളിലേക്ക് പോയപ്പോൾ വലിയ നിരീക്ഷകന്മാർ കാലിഫോർണിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ട്യൂസണിൽ നിന്നും എല്ലായിടത്തു നിന്നുമായി അതിന്റെ പടങ്ങൾ എടുക്കാൻ തുടങ്ങി. അതൊരു നിഗൂഢമായ കാഴ്ചയായിരുന്നു. അത് മുകളിലേക്ക് പോയപ്പോൾ അവിടെ പിന്നിലായിരിക്കുന്ന സഹോദരൻ ഫ്രെഡ് സോക്കമാനും ഞാനും അവിടെ നിൽക്കുന്നതായ സഹോദരൻ ജീൻ നോർമാനും അവിടെ സന്നിഹിതനായിരുന്നു. അവർ അതിന്റെ പടങ്ങൾ എടുത്തിരുന്നു. അപ്പോഴും അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ തന്നെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ ഇവിടേക്ക് നോക്കുക, ഇത് കാഴ്ചയ്ക്ക് ഇതുപോലെ ഉണ്ടെന്നും കൂടാതെ അത് ദൂതന്മാരുടെ ചിറകളാണെന്നും എപ്രകാരം അത് മടക്കി വെച്ചിരിക്കുന്നു എന്നുമെല്ലാം മറ്റും പറഞ്ഞിരുന്നു. ഒരു ദിവസം അതിനെ ഒരു വശത്തേക്ക് തിരിച്ചിട്ട് നോക്കിയപ്പോൾ അവനെ ഹോഫ്മാൻ വരച്ചിട്ടുള്ളത് പോലെ അത്രയും സമ്പൂർണമായ രീതിയിൽ യേശു ക്രിസ്തുവോടെ കാണപ്പെട്ടു. വെളുത്ത തലമുടിയുമായി അത് അവിടെ നിന്നുകൊണ്ട് താഴെ ഭൂമിയിലേക്ക് നോക്കുകയും അവൻ പരമാധികാരിയാണെന്ന് കാണിക്കുകയും ചെയ്തു. അതിനെ ആകാശങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു, വേദപുസ്തകം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഈ സന്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെല്ലാം ഒന്ന് തന്നെയാകുന്നു. വെളുത്ത തലമുടിയോടുകൂടിയ പരമാധികാരിയായിരുന്നു. നിങ്ങൾ അവന്റെ കറുത്ത താടി അടിയിലായി കണ്ടിരുന്നുവോ? നിങ്ങളിൽ പലരും ആ പടം കണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് അവിടെയുണ്ട്. ഒരു വശത്തേക്ക് അതിനെ തിരിച്ചിട്ട് അതിലേക്ക് നോക്കുക. അവന്റെ പടം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ, അവൻ അവിടെ അത്രയും സമ്പൂർണമായ രീതിയിൽ കാണപ്പെടുന്നു. അവർ അതിലേക്ക് തെറ്റായ മൂലയിൽ കൂടിയാണ് നോക്കിയത്. നിങ്ങൾക്ക് അതിനെ അതിന്റെ ശരിയായ ഭാഗത്തെ മൂലയിൽ കൂടി നോക്കേണ്ടിയിരിക്കുന്നു. ദൈവമായ കർത്താവിന് മാത്രമേ ശരിയായ ഭാഗത്തെ മൂലയെ വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതിനെ നിങ്ങളുടെ വലത്തുവശത്തേക്ക് തിരിച്ചിട്ട് നോക്കുക. മുകളിൽ വെച്ചെടുത്തിരിക്കുന്നതായ പടത്തിൽ ഇതാ അവൻ അത്രയും സമ്പൂർണമായി കാണപ്പെടുന്നു. ഞാൻ അവനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതിലും വെച്ച് ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ അവൻ ഹോഫ്മാൻ വരച്ച പടം പോലെ കാണപ്പെട്ടിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. ബില്ലി സണ്ടേക്കാരുടെ കൂടാരത്തിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് കണ്ടു. അതിനുശേഷം തൊട്ട് ആ പടങ്ങളിലൊന്നില്ലാതെ എന്റെ വീട് പിന്നെ ഒരിക്കലുമായിട്ടില്ല. അതിനുശേഷം ആകാശങ്ങളിൽ കൂടി ഞാനൊരു ബാലനായിരുന്നപ്പോൾ ഈ സ്കൂളിന്റെ കെട്ടിടത്തിൽ നിൽക്കുന്നിടത്ത് വെച്ച് ദർശനത്തിൽ കണ്ടതായ അതേ ദൈവമായിരുന്നു അതെന്ന് എനിക്കത് പറഞ്ഞു തന്നു. കാരണം അത് കാഴ്ചയ്ക്ക് അപ്രകാരം തന്നെയായിരുന്നു. അതിന്റെ 33 വർഷങ്ങൾക്ക് ശേഷം ആകാശങ്ങളിൽ അതിനെ വർണ്ണിച്ചിരിക്കുന്നു. അത് സത്യമാകുന്നു. ആ രീതിയിലാണ് അവൻ കാണപ്പെടുന്നത്. അതാരുടെയെങ്കിലും ചില അനുഭൂതികളുടെ എന്തെങ്കിലും സങ്കല്പമല്ല. അതിപ്രകാരം വത്തിക്കാനിൽ അവർക്ക് ക്രിസ്തുവിന്റെ ഒരു പടം വരച്ചിട്ടുള്ളത് പോലെയാണ്. ഒരു വെളുത്ത വളയം പോലെ ഒരു താടിയും അല്ലെങ്കിൽ അവന്റെ താടിക്ക് ചുറ്റുമായി ഏകദേശം 6 ഇഞ്ച് നീളത്തിൽ ഒരു വളയം പോലെ താടിയും അത് അവന്റെ മുഖത്തിന് ചുറ്റുമായി പ്രകാശിച്ച് ഇപ്രകാരം വരച്ചിട്ട് അത് ക്രിസ്തുവാകുന്നു എന്ന് വിളിക്കുന്നു. അതന്നെ ഒരു ഗ്രീക്കുകാരനായ ചിത്രകാരൻ ആദാമും ഹവ്വയും കാഴ്ചയ്ക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ചിത്രം വരച്ചത് ഒരിക്കൽ ഒരു പുരാതന ഭദ്രാസന പള്ളിയിൽ വെച്ച് കണ്ടതിനെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ആ പടത്തിൽ അവർ കാഴ്ചയ്ക്ക് മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റെന്തോ ആയിട്ട് കാണപ്പെട്ടിരുന്നു. എന്തെങ്കിലും ഒരു ആത്മീയപരമായ കാര്യത്തെക്കുറിച്ച് ഒരു ശാരീരികമായ മനസ്സിന് തിരിച്ചറിയാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഇന്നുവരെയും ജീവിച്ചിട്ടുള്ളതിലും വെച്ച് ആദാം ഏറ്റവും സുന്ദരനായ മനുഷ്യനായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഹവ്വയും എല്ലാ രീതിയിൽ കൂടിയും ഒരു സമ്പൂർണ്ണ സ്ത്രീയായിരുന്നു. ഇപ്പോൾ ശാരീരിക മനുഷ്യൻ ഈ കാര്യങ്ങളെ അവരുടെ സ്വന്തം സങ്കല്പങ്ങളിൽ പൊതിയുകയും അപ്പോൾ ദൈവം തന്റെ ശക്തിയാൽ ഈ കാര്യങ്ങളെ അയക്കുകയും അതിനെ തുറന്നു കാണിക്കുകയും ചെയ്യുന്നു. ആഹാബിന്റെ സമയത്തും യഥാർത്ഥമായും അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ഏലിയാവിന് അത് പറയാൻ കഴിയുമായിരുന്നു. കാരണം ആ കാലത്തേക്കുള്ള സന്ദേശവും ദൈവത്തിന്റെ വചനവും അതായത് സന്ദേശവാഹകനും സന്ദേശവും വചനവും യഥാർത്ഥമായും ഒരേ കാര്യം തന്നെയായിരുന്നു. പ്രവാചകനും വചനവും സന്ദേശവും ഒന്ന് തന്നെയായിരുന്നു. സന്ദേശവാഹകനും സന്ദേശവും ഒന്ന് തന്നെയാകുന്നു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവൃത്തികളെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്നിൽ വിശ്വസിക്കേണ്ട എന്ന് യേശു പറഞ്ഞു. അത് നല്ലതാണ്. ഏതൊരു മനുഷ്യനും അവന്റെ സന്ദേശവും ഒന്നാകുന്നു. ആ കാരണത്താലാണ് അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നതിൽ നിന്ന് വിശ്വസിക്കാത്തത്. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൽ നിന്നുള്ള സന്ദേശത്തെ സ്വീകരിക്കുന്നില്ല. അവർ സന്ദേശത്തെ വിശ്വസിക്കുന്നില്ല. എന്നാൽ നാം ജീവിക്കുന്നതായി ദൈവത്തിന്റെ നാഴികയെ വിശ്വസിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്ന ആഹാരമാകുന്നു. ദൈവം ആ രീതിയിൽ അതിനെ മറച്ചു കളഞ്ഞിട്ട് അവർ നേരെ അതിലേക്ക് നോക്കുകയും അതിനെ കാണുന്നില്ലതാനും അതൊന്ന് ചിന്തിച്ചു നോക്കുക. അത് ഏലിയാവ് ആറാം സൈന്യത്തെ അന്ധരാക്കി അതേപോലെ തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ് ദൈവവും അവിശ്വാസികളെ തന്റെ വിശ്വാസികളായ മക്കളുടെ സത്യവും യഥാർത്ഥമായ ആഹാരത്തിൽ നിന്നും മന്ദരാക്കി കളയുന്നത്. എന്താണ് അവർ നോഹയെ വിളിച്ചത്? ഒരു മതഭ്രാന്തൻ ഒരു പെട്ടകമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ കണ്ണുകൾ ദൈവത്തിന്റെ വചനത്തിലേക്കും ആ വാഗ്ദത്തിലേക്കും തുറന്നിരുന്നു. മതഭ്രാന്തെന്ന് അവർ വിളിച്ചിരുന്ന അതേ കാര്യം തന്നെ നോഹയെയും അവന്റെ കുടുംബത്തെയും രക്ഷിച്ചു. നോക്കുക, അതേ കാര്യം തന്നെ. ജനങ്ങൾ നോക്കി പരിഹസിക്കുന്ന കാര്യത്തെയാണ് നാം പ്രാർത്ഥനയിൽ ചോദിക്കുന്നത്. ജനങ്ങൾ ഭ്രാന്തെന്ന് വിളിക്കുന്ന കാര്യത്തെയാണ് നാം മഹത്തായതെന്ന് വിളിക്കുന്നു. ലോകം മഹത്തായതെന്ന് വിളിക്കുന്ന കാര്യത്തെ ദൈവം ഭോഷത്വമെന്ന് വിളിക്കുന്നു. ലോകം ഭോഷത്വമെന്ന് വിളിക്കുന്നതിനെ ദൈവം മഹത്തായതെന്ന് വിളിക്കുന്നു. അത് ശരിയും തെറ്റും തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരിക്കുന്നത് പോലെയാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഓർക്കുക, അവൻ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ചും ദൈവത്തിന്റെ വിളിക്കനുസരിച്ചും ദൈവത്തിന്റെ വചനത്താലുമുള്ള ആ രഹസ്യസ്ഥാനത്തേക്ക് പോയി. ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള അറിവിനാലും പദ്ധതിയാലും അവന്റെ ജീവനിലേക്കുള്ള വിളിക്കനുസരിച്ചും വചനത്തിനനുസരിച്ചും ആ രഹസ്യസ്ഥാനത്ത് അവൻ പ്രവേശിച്ചു. ആ രീതിയിലല്ല നാം പ്രവേശിക്കുന്നതെങ്കിൽ നാം എങ്ങനെ അവിടെ എത്തിച്ചെല്ലുമെന്ന് എനിക്കറിയില്ല. കൂടാതെ ശ്രദ്ധിക്കുക, വരൾച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏലിയാവ് തന്റെ ജീവന് വേണ്ടി ആ രഹസ്യസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ ഭൂമിയിലേക്ക് ന്യായവിധി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സഭയെ വിളിച്ചിറക്കുകയും മണപാട്ടിയെ തെരഞ്ഞെടുക്കപ്പെടുകയും ന്യായവിധി വരുന്നതിന് മുമ്പായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു മാതൃകയാകുന്നു. അതിനു മുമ്പേ തന്നെ കാത്തിരിക്കുകയും ദൈവത്തിന്റെ ആഹാരം ഭക്ഷിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഏതൊരു മനുഷ്യനും അവന്റെ സാധാരണമായ അറിവിൽ നാം ന്യായവിധിയുടെ നാഴികയിലാണെന്നും നാം നേരെ അതിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും അറിയാം. ശ്രദ്ധിക്കുക സഹോദരൻ ബാങ്ക്സും, ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള വളരെയധികം പേരും മന്ദരാവിലെ സമയം ആ മലമുകളിൽ ഉണ്ടായിരുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച രാവിലെ ആ മലയെക്കുറിച്ച് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചൊരു വലിയ വെളിപാട് കിട്ടിയിരിക്കുകയും അതത്രയും അധികമായിട്ട് എനിക്കത് ഇന്ന് രാത്രിയിൽ തന്നെ പറയാതിരിക്കുന്നതിനെ കഷിച്ചേ കഴിയുള്ളൂ. എന്നാൽ അതെല്ലായ്പ്പോഴും ഒന്നിനു ശേഷം മറ്റൊന്ന് ഇടപെടാതെ സംഭവിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, അതൊരിക്കലും സംഭവിക്കുന്നത് നിന്നു പോകുകയില്ല. കാരണം അത് യഹോവായ പ്രകാരം അരളി ചെയ്തതാകുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും 1000 വട്ടം 1000 ജനങ്ങൾ ടേപ്പിൽ കൂടി യഹോവായ പ്രകാരം അരളി ചെയ്യുന്നു അത് ഇന്ന ഇന്ന വിധത്തിലായിരിക്കുമെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂടാതെ പത്രങ്ങൾക്കും മാസികകൾക്കും പോലെ അത് അപ്രകാരമാണെന്ന് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർക്കറിയില്ല, എന്നാൽ അവർ അത് കണ്ടിരുന്നു. അതെന്താണെന്ന് അവർക്കറിയില്ല, എന്നാൽ അത് വചനത്തെ യഥാർത്ഥമായും സത്യമാണെന്നുള്ളതാക്കി തീർക്കുന്നതിനെ അവർ കണ്ടു. ഞങ്ങൾ ഇവിടെയുള്ള നദിയുടെ തീരത്ത് നിൽക്കുമ്പോൾ 33 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ അത് 1933 കർത്താവിന്റെ ദൂതൻ ആ ദിവസം താഴേക്ക് ഇറങ്ങി വരികയും അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയും അതിനുശേഷം അത് തിരികെ പോവുകയും ചെയ്തു. അവിടെ നദിക്കരയിൽ നിന്നിരുന്ന വളരെയധികം പേർ, ബില്ലി, എന്താണ് അത് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു. അതെനിക്ക് വേണ്ടിയല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിനുശേഷം പാസ്റ്റർ എന്നോട് ചോദിച്ചു, നിങ്ങൾ വെറും 7-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ലോകം എല്ലായിടത്തും പോയിട്ട് അധിപതികൾക്കും പ്രഭുക്കൾക്കും രാജാക്കന്മാർക്കും മറ്റും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണെന്നാണോ അർത്ഥമാക്കുന്നത്? എന്നിട്ട് പറഞ്ഞു, ഓ, അത് മറന്നു കളഞ്ഞേക്കൂ. എനിക്കത് മറന്നു കളയാൻ കഴിയുകയില്ല. അതെന്റെ ഹൃദയത്തിനുള്ളിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ 33 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ എല്ലാ കാര്യങ്ങളും അവനത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന അതേ രീതിയിൽ സമ്പൂർണമായും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ ദൈവമാകുന്നു, അവന് പരാജയപ്പെടാൻ കഴിയുകയില്ല. അവനെല്ലാം ഇപ്പോഴും തന്റെ വചനത്തെ പാലിക്കുന്നു. ഒരിക്കലും അതിനെ സംശയിക്കരുത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ചും അത് മുൻകൂട്ടിയുള്ള അറിവിനാലാണ്, ദൈവത്തിന്റെ വിളിക്കനുസരിച്ചും വരൾച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് പോയി. ഇപ്പോൾ ന്യായവിധി തുടങ്ങുന്നതിനായി തയ്യാറായിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ആ ദിവസം മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ, കൂടാതെ ഇവിടെയുള്ള സഹോദരൻ ബാങ്ക്സ്വുഡും ഞങ്ങൾ രണ്ടുപേരും കൂടി മലയുടെ മുകളിലേക്ക് നടക്കുകയായിരുന്നു. ഒരുപക്ഷെ ഞാനിത് വീണ്ടും ഉദ്ധരിക്കുന്നതിൽ കൂടെ അടുത്ത 10 അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തുടങ്ങാൻ പോകുന്ന ഈ പ്രാർത്ഥനയ്ക്കുള്ള നിരക്ക് വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തെ അത് പണിയാനിടയാക്കിയേക്കും. ഞാൻ സഹോദരൻ ബാങ്ക്സിന്റെ തൊട്ട് മുമ്പിലായി നടക്കുകയായിരുന്നു. സഹോദരി റൂബിക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ വിട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പിന്നിലായി വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മുഖം ചുവന്നിരുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന് മല കയറുന്നത് സ്വല്പം പ്രയാസമായി തോന്നിയിട്ട് ഞാൻ ഒരുവിധം പതിയെ നടക്കാൻ തുടങ്ങി. നേരെ ആ മരുഭൂമിയിൽ അതുപോലെയുള്ള മലമുകളിൽ വെച്ചാണ് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഞങ്ങൾ അതേ മാർഗത്തിൽ കൂടി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നതായ അതേ മാർഗത്തെ ഞാൻ പ്രയാണം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞാൻ മലമുകളിലേക്ക് ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ തിരിഞ്ഞിട്ട് മലയുടെ ചുറ്റുമായി മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, ആ കല്ല് പൊക്കിയെടുത്ത് അവനോട് പറയൂ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അടുത്ത കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ മഹിമയെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ ആ കല്ല് പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, സഹോദരൻ ബാങ്ക്സ്, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ഞാൻ ആ കല്ല് മുകളിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ മഹിമയെ കാണാൻ പോകുകയാണെന്ന് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അത് റൂബിയാണോ അർത്ഥമാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, അതുമായിട്ട് നിങ്ങൾക്കോ ബാങ്ക്സിനോ അല്ലെങ്കിൽ റൂബിക്കോ അവരിൽ ആർക്കെങ്കിലും ഒരാളുമായിട്ടോ അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, അത് യഹോവയായ പ്രകാരം അരുളി ചെയ്യുന്നതാകുന്നു എന്ന് പറഞ്ഞിരിക്കുക മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വളരെയധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ എത്ര പേർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുവെന്ന് എനിക്കറിയില്ല. അവരിൽ 12 അല്ലെങ്കിൽ 15 പേർ ഇവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ശുശ്രൂഷകൻ എന്റെ അടുക്കിലേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണാം, എന്റെ പേര് ഇന്നതാണ്, കാലിഫോർണിയയിലെ നിങ്ങളുടെ യോഗങ്ങളുടെ അവതാരകരിൽ ഒരുവനാകുന്നു ഞാൻ എന്ന് പറഞ്ഞു. നിങ്ങളുമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് സാറേ എന്ന് ഞാൻ പറഞ്ഞു. അത് ഡഗ്ലസ് മക്ഫക്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുമായി കണ്ടുമുട്ടാനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹവുമായി കൈപിടിച്ചു കുലുക്കി. ശരിയെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ട്രസ്റ്റിയായ റോയ് റോബർട്സണും സഹോദരൻ വുഡ്സും ടെറിയും ബില്ലിയും കൂടാതെ ഓ സഹോദരൻ മക്കനാലിയും അങ്ങനെ വേറെ ആരൊക്കെ അവിടെ ഉണ്ട് നിൽപ്പുണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എപ്പോഴും ഇതുപോലെയുള്ള ദർശനങ്ങൾ നിങ്ങൾക്ക് പുറത്തു വെച്ച് തരാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഉണ്ട് സഹോദര. എന്നാൽ ഞാൻ ഇവിടേക്ക് വന്നത് അതിൽ നിന്നും സ്വല്പം ഒന്ന് മാറിയിട്ട് വിശ്രമിക്കാനായിട്ടാണ്. എന്നിട്ട് ഞാൻ ഇപ്രകാരം ചുറ്റുപാട് നോക്കിയും ഒരു വണ്ണമുള്ള ഡോക്ടർ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, റെവറൻ മക്ഹഫ്സ്, നിങ്ങളുടെ കണ്ണിലുള്ള ഈ അലർജി ഉടനെ തന്നെ നിങ്ങളുടെ കണ്ണെടുത്ത് കളയും. ഞാൻ 2 വർഷം നിങ്ങളെ ചികിത്സിച്ചു, എനിക്ക് അതിനുവേണ്ടി യാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറയുന്നതായി ഞാൻ ദർശനത്തിൽ കണ്ടു. ഞാൻ തിരിഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അത് എന്തിനു വേണ്ടിയാണ് എന്നോട് ചോദിച്ചത്? കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണിൽ അലർജി ഉണ്ടെന്ന്. അപ്പോൾ ഉച്ചനേരമായിരുന്നു, ഏകദേശം 11 മണിയോളം ആയിരിക്കും. അദ്ദേഹം വെയിലത്തെ കണ്ണാടി ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കണ്ണാടി വെച്ചിരിക്കുന്നതിന്റെ കാരണം വെയിലുള്ളത് കൊണ്ടല്ല, എന്നാൽ നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പം കാരണമാണ്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് നഷ്ടപ്പെടാൻ പോകുകയാണെന്ന് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞുവിരിക്കുന്നു. അദ്ദേഹം കരയാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ തിരിഞ്ഞിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. എന്റെ കൈവശം ഒരു മൺകോരി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്രയും പ്രകാശമുള്ളതായും കാണപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ആ കണ്ണ് നഷ്ടപ്പെടുകയില്ല. കഴിഞ്ഞ തണുപ്പിന് ഞാൻ അദ്ദേഹവുമായി വേട്ടയാടുകയായിരുന്നു. അദ്ദേഹത്തിന് എന്നെക്കാളും നല്ലതായി കാണാൻ കഴിയുകയും കൂടാതെ ആൾക്കൂട്ടത്തിലുള്ള ഏതൊരുവിനേക്കാളും നല്ലതായിട്ട് കാണുവാനും കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഒരു വൃദ്ധയായ സ്ത്രീ കാലുറ അഴിക്കുകയും അവരുടെ പാവാടയുടെ ഒരു വശം ഉയർത്തിയിട്ട് പറഞ്ഞു, മകനെ, നീ സഹോദരൻ ബ്രഹാമിനെ കാണുകയാണെങ്കിൽ എന്റെ കാലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താഴേക്ക് നോക്കുകയും അവരുടെ കാലിന് ചുറ്റുമായി മുഴകൾ വളർന്ന് തൂങ്ങിക്കിടക്കുന്നതായും കണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മ ഒരു നരച്ച തലമുടിയുള്ള സ്ത്രീയാണ്, നോക്കൂ. നിങ്ങൾ അവരെ വിടുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, എന്റെ മകനെ, നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ എന്റെ കാലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് കാലിൽ മാംസ വളർച്ച ഉണ്ടായിട്ട് കാത് കാലിന് ചുറ്റുമായി തൂങ്ങിക്കിടക്കണം. അപ്പോൾ അദ്ദേഹം തളർന്നതുപോലെ ആയി കഴിഞ്ഞു. അത് സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് ശരിയായിക്കൊള്ളുമെന്ന് അവരോട് പറയുക. ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കുന്നതായി കേട്ടു. പെട്ടെന്ന് വഴിയിൽ നിന്ന് മാറിപ്പോകുക എന്ന് അതെന്നോട് പറഞ്ഞു. റോയ് റോബർട്സൺ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു യുദ്ധസേനാനിയായിരിക്കും അറിയാം. എന്റെ കൈ ഞാൻ അദ്ദേഹത്തിന്റെ തോളിൽ വെച്ചിട്ട് പറഞ്ഞു, സഹോദരൻ റോയ്, എത്രയും പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് ഒളിച്ചുകൊള്ളുക. എന്താണ് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, വഴിയിൽ നിന്നും മാറിയിട്ട് ഒളിച്ചുകൊള്ളുക. എന്നിട്ട് ഞാൻ ചുറ്റുപാടുമായി നടക്കാൻ തുടങ്ങി. എന്റെ മൺകോരി ഞാൻ താഴെ വെച്ചിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് എന്റെ തൊപ്പി മുരി. അങ്ങനെ ഇതാ അവൻ. അങ്ങനെ അതാ ദൈവത്തിന്റെ മഹിമ ഒരു ചുഴലിക്കാറ്റിലായിട്ട് അത് മലയുടെ ഒരു ഭാഗത്തുകൂടി ഇപ്രകാരം പാഞ്ഞു വന്നിട്ട് പൊട്ടിത്തെറിക്കുകയും ആ സ്ഥലത്തെ കുലുക്കുകയും കുട്ടിച്ചെടികളുടെ മണ്ട മുറിച്ചു കളയുകയും ചെയ്തു. അത് ഏകദേശം 3 അല്ലെങ്കിൽ 4 അടി എന്റെ തലയ്ക്ക് മേലെയായിട്ടായിരുന്നു. അതൊരു ചോർപ്പ് പോലെ തിരികെ വീണ്ടും പോകുകയും വീണ്ടും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ അത് ഇതാ 3 വട്ടമായി കടന്നു വന്നു. അതിനുശേഷം അത് 3-ാമത്തെ വട്ടം വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ സഹോദരൻ ബാങ്ക്സ് കടന്നു വന്നിട്ട് പറഞ്ഞു, അതിനെക്കുറിച്ചായിരുന്നു നിങ്ങൾ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്തായിരുന്നു അതെന്ന് ചോദിച്ചു. ദൈവം ചുഴലിക്കാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ജനങ്ങളോട് പറയാൻ അവൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പോയിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ അത് ജനങ്ങളോട് പറയാം എന്നവൻ എന്നോട് പറഞ്ഞു. അത് പടിഞ്ഞാറെ തീരത്ത് ന്യായവിധി പ്രഹരിക്കുന്നതാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇന്നവളെ നോക്കുക, അതിന്റെ കുറച്ച് മണിക്കൂറിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. അലാസ്ക മുങ്ങിപ്പോയി. അങ്ങനെ ഇപ്പോൾ അത് മുഴുവനായിട്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാം ന്യായവിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. കരുണയെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, നമുക്ക് മറിഞ്ഞിരിക്കുന്ന ആഹാരമുണ്ട്, ആത്മീയ ആഹാരമുണ്ട്. അവസാന നാളുകളിൽ അവനെ തന്നെ അവന്റെ ജനങ്ങളുടെ ഇടയിൽ ന്യായീകരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നന്മയും കരുണയുമേറിയ വെളിപാടിന്മേൽ നാം ജീവിക്കുന്നു. ആമേൻ. അവനകത്തേക്ക് പ്രവേശിച്ചു. വരൾച്ച വരുന്നതിന് മുമ്പേ ഏലിയാവ് അകത്ത് കടന്നു കഴിഞ്ഞു. ന്യായവിധിക്ക് മുമ്പേ അകത്തായിരിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പുറത്തു വരുന്നതിനും അകത്ത് കടക്കുന്നതിനുമുള്ള സമയം ഇപ്പോഴാകുന്നു. സഭാസമുദായങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിനും ക്രിസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിനും എല്ലാ സത്യവിശ്വാസികൾക്കും പുറത്തു കടന്നു വരുന്നതിനും അകത്ത് പ്രവേശിക്കുന്നതിനുമുള്ള സമയം ഇതാകുന്നു. അതിനുശേഷം അവൻ വിളിക്കപ്പെടുകയും അവിടെ വസിക്കുകയും ചെയ്തു. ഓർക്കുക, ദൈവം പിന്നെ അവനെ വിളിക്കുന്നത് വരെ ഒരിക്കലും അവൻ ആ തോട്ടിൽ നിന്നും വിട്ടിരുന്നില്ല. അതിനുശേഷം വരൾച്ച ഏകദേശം കഴിയാറായപ്പോൾ അവനെ അവിടെ നിന്നും ഒരു വിധവയുടെ വീട്ടിലേക്ക് വിളിച്ചു. ശ്രദ്ധിക്കുക, അവൻ ഈ വിധവയെ വിളിച്ചു. ഈ വിധവ അവളെ തന്നെ സ്വയം അവിശ്വാസികളോടൊപ്പം സംസർഗം ചെയ്തിരുന്നില്ല. അവിശ്വാസികൾ വരൾച്ചയുടെ സമയത്ത് മൃഗത്തിന്റെ മുദ്രയെടുത്തിരുന്നു. അങ്ങനെ അവൻ ഏലിയാവിനെ ഈ വിധവയെ താങ്ങി നിർത്തുന്നതിനായി വിളിച്ചു. അവരുടെ പക്ഷം അവൾ പിടിച്ചിരുന്നതായ ഒരു കഷ്ണം ചെറിയ അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏലിയാവ് പറഞ്ഞു, ആദ്യം എനിക്ക് കൊണ്ടുവരിക. യഹോവ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കാലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആദ്യം ദൈവത്തിന് സ്ഥാനം കൊടുക്കുക, അവന്റെ വചനത്തിന് സ്ഥാനം കൊടുക്കുക. ശ്രദ്ധിക്കുക, കലത്തിൽ മാവുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും അവൾ മാവെടുത്ത ശേഷം കലത്തിൽ മാവുണ്ടായിരുന്നു. ഓരോ വട്ടവും അവൾ എണ്ണയെടുക്കാൻ പോയപ്പോൾ കുപ്പിയിൽ എണ്ണയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണത്? അന്നം ക്രിസ്തുവിനെ അന്നയാഗത്തിൽ പ്രതിനിധീകരിക്കുന്നു. അവയിൽ ഓരോന്നിനെയും അരയ്ക്കുന്നതിനു വേണ്ടി അതിന്റെ പല്ലുകളെ ശരിയാക്കി വെക്കേണ്ടിയിരിക്കുന്നു. അന്നത്തിലെ ഓരോ തരിയും യഥാർത്ഥമായും ഒന്നാകുന്നു. അത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് കാണിക്കുന്നു. അത് വചനവും ജീവന്റെ അപ്പമായിട്ട് വചനത്തെ ന്യായീകരിക്കുന്നതിനായി ഈ സന്ദേശത്തെ പിന്തുടരുന്നു. സ്നേഹിതരെ, അതുപോലെ തന്നെയാണ് ഇന്നും. അതുപോലെ തന്നെയാണ് ഇന്നും ജീവന്റെ അപ്പം തിന്നുന്ന അവന്റെ മക്കൾ ഈ വരൾച്ചയുടെ കാലത്ത് അവരുടെ ജീവനെ നിലനിർത്തുന്നതിനായി ദൈവത്തിന്റെ സന്ദേശത്തെ പിന്തുടരുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ അവൻ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഈ സമയത്ത് അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അവൻ ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിലായിരുന്ന സമയത്ത് ചെയ്ത അതേ പ്രവൃത്തി തന്നെ അവൻ ചെയ്യും. മണവാട്ടി ഭർത്താവിന്റെ ഒരു ഭാഗമാകുന്നു. അത് ക്രിസ്തുവിനെയും സഭയും പോലെയാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. എങ്കിലത് വചനമാണ് ചെയ്തത്. അവൻ ചെയ്ത കാര്യങ്ങൾ നാമും ചെയ്യുമെന്ന് അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. വചനം നമ്മുടെ ഉള്ളിലായിരിക്കുകയും നമ്മുടെ അടുക്കൽ എത്തുകയും ചെയ്തുവെങ്കിൽ ആ കാലത്ത് അത് ഏലിയാവനോട് ചെയ്തതുപോലെ അവൻ ചെയ്ത അതേ കാര്യം തന്നെ നമ്മോട് ചെയ്യുകയും അവൻ നമ്മെ ലോകത്തിന് മറിഞ്ഞുകിടക്കുന്നതായ ദൈവത്തിന്റെ രഹസ്യ കാര്യങ്ങളിൽ നമ്മെ പോറ്റുകയും ചെയ്യും. ഓ, അത് വീണ്ടും സന്ദേശത്തെയും ദൂതനെയും ഒന്നാക്കുന്നു. ആത്മീയ ഭക്ഷണം തയ്യാറാണ്. ഇതിപ്പോൾ അതിന്റെ തക്ക സമയവുമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും അത് പ്രാപിക്കാൻ കഴിയും. ഈ നാഴികയിലെ എല്ലാ വിശ്വാസത്തിൽ നിന്നും സൂത്രത്തിൽ നിന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിലേക്കും അവന്റെ വാഗ്ദത്തങ്ങളിലേക്കും വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ ഭക്ഷണത്തെ പ്രാപിക്കാൻ കഴിയും. കൂടാതെ ഓർക്കുക, അവന്റെ വാഗ്ദത്തങ്ങൾ മലാഖി 4 വിശുദ്ധ ലൂക്കോസ് 17:30 കൂടാതെ വിശുദ്ധ യോഹന്നാൻ 14:12 അങ്ങനെ എത്രയോ അധികം തിരുവെഴുത്തുകൾ, യോവൽ 2:38 അല്ലെങ്കിൽ അത് 2:28 ആകുന്നു, ഈ അന്ത്യനാളുകളിൽ അവൻ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. കൂടാതെ എപ്രകാരം പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, അതായത് അവസാന കാലത്ത് പ്രകാശമുണ്ടായിരിക്കുമെന്നും അതെങ്ങനെ പ്രവർത്തിക്കുമെന്നും അതെന്ത് ചെയ്യുമെന്നും, അങ്ങനെ എല്ലാ തിരുവെഴുത്തുകളും ഈ അന്ത്യകാലത്തേക്ക് ചൂണ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അത് ക്രിസ്തുവാകുന്നു. നിങ്ങൾക്കതിലിപ്പോൾ ആ രഹസ്യ സ്ഥാനത്ത് ഇപ്പോൾ ഒളിഞ്ഞിരിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ദയയും നന്മയും നിങ്ങൾക്ക് ഭക്ഷിപ്പാനും കാണുവാനും കഴിയും. നിങ്ങൾ രോഗിയാണെങ്കിൽ അവിടെ രോഗശാന്തിയുണ്ട്. അതിനുശേഷം എലീശയെ വിളിക്കപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അത് ക്രിസ്തു വന്ന അന്നബലി കഴിച്ചിട്ട് അതിനാൽ വിധവയുടെ വീടിനെ നിലനിർത്തിയ ശേഷമായിരുന്നു. അതിന്റെ ശേഷം അവൻ ആകാശത്തിൽ നിന്ന് തീ വിളിക്കുകയും ദൈവത്തിൽ നിന്നുള്ള തന്റെ അയക്കലിനെ പ്രവാചകന്റെ ആത്മാവിനെ തെളിയിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, അവൻ മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ മറവിലിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് അതേ രീതിയിലുള്ള ആഹാരമായ കനലിന്മേൽ ചുട്ട അടകൊണ്ട് അവനെ തീറ്റിക്കുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ വീണ്ടും ഉറക്കുകയും പിന്നെ വന്ന് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് കുറച്ചുകൂടി ആഹാരം കൊടുക്കുകയും ചെയ്തു. ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ 40 യാത്ര ചെയ്തു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഓ, നാം എത്രമാത്രം അവനെ സ്നേഹിക്കുന്നു. തക്ക സമയത്തെ ആത്മീയാഹാരം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല. യേശു തന്നെ അതേ കാര്യത്തെ സുറോഫൈക്ക ജാതിയിലുള്ള സ്ത്രീയോട് പറഞ്ഞില്ലേ? അവരവന്റെ സ്വന്തത്തിലേക്ക് അയക്കപ്പെട്ടിരുന്നു. അത് ശരിയാണ്, അവർക്കു വേണ്ടിയാണ് അവൻ വന്നത്. അവൻ ഒരിക്കലും അന്യജാതികളുടെ അടുക്കൽ പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൻ അന്യജാതികളെ അവരുടെ സമയത്ത് സന്ദർശിക്കുകയും മക്കളുടെ അപ്പം. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഈ സന്ദേശം ഈ വലിയ സ്ഥലങ്ങളിലേക്കും വലിയ കുരിശ് യുദ്ധങ്ങളിലേക്കും അതുപോലെയുള്ള സ്ഥാപിത സഭാ സംഘടനകളിലേക്കും പോകാത്തതെന്ന്? ഇത് അവരുടെ ആഹാരമല്ല, ഇത് പേരിന് മാത്രം വിളിക്കപ്പെടുന്ന സഭകളുടെ ആഹാരമല്ല, ഇത് മണവാട്ടിയുടെ ഭക്ഷണമാണ്. ഇത് തക്ക കാലത്തെ ആത്മീയ ഭക്ഷണമാണ്. ഇത് അവരുടെ വയറ് സുഖമില്ലാതെയാക്കും. ഇത് അവർക്ക് അത്രയും കഠിനമേറിയതാണ്. നോക്കൂ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ മക്കൾക്ക് ഇത് അപ്പമാകുന്നു, ഇത് ജീവനാകുന്നു, ഇത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. നാം പ്രാർത്ഥനയ്ക്കുള്ള നിരയെ ഇപ്പോൾ തുടങ്ങുന്നില്ലെങ്കിൽ നാം വളരെയധികം താമസിച്ചു പോകും. അതുകൊണ്ട് ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹവാനായ ദൈവമേ, തക്ക സമയത്തെ ആഹാരമേ അവിടുന്ന് ആത്മീയ ആഹാരമാകുന്നു. ലോകത്തിന് അതിനെക്കുറിച്ച് യാതൊന്നും അറിയാൻ വയ്യാത്തതായി എന്തോ ഒന്നാകുന്നു.
How we hear our Lord say that night or that day down there at Samaria.
ആദിവസം ശമരിയിൽ വെച്ച്, അതായത് ഏലിയാവ് നടന്നു എന്നിട്ട് ഞാൻ പറഞ്ഞാൽ അത് മഞ്ഞ് പോലും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് വെച്ച് നമ്മുടെ കർത്താവ് പറയുന്നതിനെ പ്രകാരം നാം കേൾക്കുന്നു. ഇവിടെ ഇതാ യേശു നിന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഗുരു നീ എന്താണ് ഭക്ഷിക്കാത്തതെന്ന് അവർ ചോദിച്ചു. നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാനേ എനിക്കുണ്ട് എന്നവൻ പറഞ്ഞു. സത്യമായിട്ടും കർത്താവേ, അവന്റെ ആഹാരം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതും തന്റെ സമയത്തേക്കുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാക്കുന്നതുമായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനു വേണ്ടിയാണ് അവൻ അവിടെ ആയിരുന്നത്. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പിതാവ് എനിക്ക് കാണിച്ചു തരുന്നതിനെ ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് പിതാവെ, അതുപോലെ തന്നെയാണ് ഇന്നും. സത്യവിശ്വാസിയായ വിശ്വാസികളുടെ ദേഹമായ സഭയ്ക്ക് ആഹാരത്തിന്, അതായത് ആത്മീയ ആഹാരത്തിന് വഴിയുണ്ട്. അതിനെക്കുറിച്ച് നാമം മാത്രമായവർക്ക് യാതൊന്നും അറിയില്ല. ഈ ആഹാരത്തെക്കുറിച്ച് പിതാവെ ലോകത്തിന് പോലും യാതൊന്നും അറിയില്ല. എന്നാൽ നിന്റെ ജനമായ, നിന്റെ സഭയായ, നിന്റെ പുത്രന്റെ മണവാട്ടി അതിനെ സ്നേഹിക്കുന്നു. ഡോക്ടർമാർ പരാജയപ്പെടുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിന്റെ രോഗശാന്തിക്കായി ഞങ്ങൾക്ക് വഴിയുണ്ട്. ഞങ്ങൾക്കതിനു വേണ്ടി വഴിയുണ്ട്. ഈ അവസാന നാളുകളിൽ തന്റെ വിശ്വസിക്കുന്നവരായ മക്കൾക്ക് വേണ്ടി അവൻ വാഗ്ദത്തം ചെയ്ത് തന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ആഹാരങ്ങളിൽ ഒന്നാണത്. പിതാവെ, വിശ്വസിക്കുന്നവരായ മക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കാരണം വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമാണല്ലോ. സ്നേഹവാനായ പിതാവെ, അത് അനുവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കുറച്ച് പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ബില്ലിയനോട് പറഞ്ഞതായി ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ആ പ്രാർത്ഥനയുടെ കാർഡിലുള്ള അക്ഷരം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അതാണ് എനിക്ക് എല്ലാമായിട്ടും ആവശ്യമായിട്ടുള്ളത്. സി എന്നാകുന്നുവോ? ശരി, എങ്കിൽ നമുക്ക് സി 1 തൊട്ടെടുത്തിട്ട് എനിക്ക് നമ്മുടെ നിര തുടങ്ങുന്നത് വരെ തീർത്തു കളയാം. നോക്കൂ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കാം. നോക്കൂ, ഞാനിത് ശ്രമിക്കുവാൻ പോവുകയാണ്. നമുക്കത് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അല്ലാത്ത പക്ഷം നമുക്ക് വിളിക്കുന്ന ഒരു നിരയായിരിക്കാൻ കഴിയുമെന്നുള്ളതോ എനിക്കറിയില്ല. നിങ്ങൾ ശാന്തമായിരിക്കുക, എങ്ങനെയായാലും എനിക്കതൊരു കാര്യമാകുന്നില്ല. നിങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ വിളിക്കുന്നതിനുള്ള ഒരു നിരയിലായിരിക്കുന്നതോ എനിക്ക് ബാധകമല്ല. ഏതെങ്കിലും രീതിയിലാകാം. ഞാൻ പരിശുദ്ധാത്മാവിൽ തനിച്ച് മാത്രമായി ആശ്രയിക്കുന്നു. ഞാൻ പ്രസംഗിച്ച് ഈ വാക്കുകളെ പിന്താങ്ങുന്നതിനായി ഞാൻ അവനെ ആശ്രയിക്കുന്നു. അത് സഹോദരൻ ജോർജ് റൈറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടിക്കാലം മുതൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ പഴയ വീപ്പുവർവിൽ ബരത്തിലിരുന്നു കൊണ്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും അതേ സന്ദേശത്തെ വിശ്വസിക്കുന്നു. അതൊന്നു തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ പ്രാർത്ഥനയ്ക്കുള്ള നിരക്കായിട്ട് പുറകിൽ ഒഴിവാക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ശരി, പ്രാർത്ഥന കാർഡ് C1234 5 എന്ന സംഖ്യയോട് കൂടിയവർ ആദ്യം കടന്നു വന്നിട്ട് ഇവിടെ നിൽക്കുക. നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ വയ്യായെങ്കിൽ നിങ്ങളുടെ കൈകളെ മാത്രം ഉയർത്തുക. ആരെങ്കിലും വന്ന് നിങ്ങളെ എടുത്തുകൊള്ളും. എന്താകുന്നു അത്? അതെ, ഹാ, പ്രാർത്ഥന കാർഡ് C1234 5. ഇപ്പോൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ ഇല്ലാത്തവർ, ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുടെ നിര വളരെ വളരെ നീണ്ട സമയങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നാം ഇവിടെ ഈ കൂടാരം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ അധികാരത്തെ എത്ര പേർ ഓർക്കുന്നുണ്ട്? സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഞാനൊരു സുവിശേഷകൻ എന്ന് പറയുന്നില്ല, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. കാരണം അത് മാറ്റപ്പെടുന്നതിന്റെ സമയം വരുമെന്ന് പറഞ്ഞു. ആ കാലം വന്നുകൊണ്ടും ഇരിക്കുന്നു. ശരി, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ശുശ്രൂഷകൾ തമ്മിൽ ഒത്തൊരുമിക്കാൻ കഴിയുകയില്ല. പാസ്റ്ററും സുവിശേഷകനും ഒരു സമയത്തായിരിക്കാൻ പറ്റില്ല. നോക്കൂ, ഒരേ സമയത്ത് തന്നെ നിങ്ങൾക്കൊരു പ്രവാചകനായും ചിലപ്പോൾ ഒരു പാസ്റ്ററായിട്ടുമായിരിക്കാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾക്ക് വ്യത്യസ്ത പ്രവൃത്തികളും വ്യത്യസ്ത ശുശ്രൂഷകയുമാണ്. എന്നാൽ കർത്താവിന്റെ സന്ദേശത്തിൽ എന്താണ് ഞാൻ ചെയ്തിരിക്കേണ്ടതെന്നുള്ളതിനെ എനിക്ക് തന്നു. എന്നാൽ അതിനുശേഷം അവൻ പറഞ്ഞു, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിലപടിയായി നിവർത്തിക്കുക. കാരണം അവർ പഥ്യോപദേശം പൊറുക്കാതെ വരുന്ന കാലം വരും. അതിപ്പോൾ വന്നിട്ടില്ലെങ്കിൽ എല്ലാ സ്ഥാപിത സംഘടനകളായ പള്ളികളും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പഥ്യോപദേശം പൊറുക്കുകയില്ല. എന്നാൽ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പൊരിക്കുകയും അവർ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യും. അവർ NS മെമ്പറസും മോശയോട് എതിർത്ത് നിന്നിട്ട് ചെയ്തതുപോലെ ഇവരും വലിയ വീര്യപ്രവർത്തികൾ ചെയ്യും. എന്നാൽ അവരുടെ ബുദ്ധികേട് വെളിപ്പെടും. നോക്കൂ, നോക്കൂ, ശരി, നോക്കൂ, അനുകരണങ്ങളാണ് എംബ്രസ് എപ്രകാരം. കൂടാതെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം, 1933 തൊട്ട് ആ കൂടാരത്തിന്റെ മൂലക്കല്ലിൽ ബൈബിളിലെ ഒരു കടലാസിൽ അത് എഴുതിയിരിക്കുന്നത് അവിടെ കിടക്കുന്നു. നോക്കൂ, അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. അത് വ്യക്തമായ അനുകരണമാണ്. അവരെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. NS മെമ്പറസിന്റെ ബുദ്ധികേട് വെളിപ്പെട്ട മാതിരി തന്നെ ഇവരുടെയും വെളിപ്പെടുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ നാം ഇതാ ആ ദിവസത്തിലായിരിക്കുന്നു. ഞങ്ങൾ ആ മൂലക്കല്ലിടുമ്പോൾ ജനങ്ങൾ ജനലയുടെ പടിക്ക് ചുറ്റുമായും ടാബർനക്കളിന്റെ ഭിത്തിയിലും നിൽക്കുന്നതായി അതിനുശേഷം ഞാൻ അതിനെ കണ്ടു. അവിടെയാണ് നിങ്ങൾ അത് പണിത് വന്നപ്പോൾ ഈ നഗരത്തിലുള്ള ജനങ്ങൾ പറഞ്ഞു, 6 മാസത്തിനുള്ളിൽ തന്നെ. ഞങ്ങളോ $1.80 ഒരു കൂടാരം പണിയാൻ തുടങ്ങിയും ഇവിടെയുള്ള പല ഗാരേജ് ആൾക്കാരും അത് അവരുടെ ഗാരേജ് ആക്കണമെന്ന് നിർണയിക്കുകയും ചെയ്തു. എന്നാൽ അതിപ്പോഴും ദൈവത്തിന്റെ കുഞ്ഞാടുകൾക്ക് വേണ്ടിയുള്ള ഒരു ആടുശാലയാകുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 C6, 7, 8, 9, 10. ശരി, ഇപ്പോൾ യഹോവയായ ഞാനതിനെ നട്ടിരിക്കുന്നു. ഞാനതിനെ രാവും പകലും നനയ്ക്കും. ആരും എന്റെ കയ്യിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകുകയുമില്ല. എന്നാൽ കുറ്റം പറയലിനെ നോക്കുക, യാതൊരു സഭാ സംഘടനകളും അതിനെ പിന്താങ്ങുവാനായിട്ടില്ല. ഈ ദേശത്തെങ്ങും ഉള്ളതുപോലെയുള്ള യാതൊരു പള്ളികളുമില്ല. ഈ ദേശത്തുള്ള ഒരു പെന്തിക്കോസ്റ്റ് സഭയുമില്ല. അതിനെ നിലനിർത്താൻ മറ്റു യാതൊന്നുമില്ല. വെള്ളത്താലുള്ള സ്നാനത്തിന് എല്ലാവരും എതിരാണ്. ഈ മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാവരും എതിരാണ്. എന്റെ സ്വന്തം വീട്ടിൽ പോലും എന്റെ സ്വന്തം അപ്പൻ എന്നെ തന്നെ വാതിലിന് പുറത്താക്കി കളഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ ഒരു ചെറിയ കടലാസ് കൂടലിൽ ഇട്ടിട്ട് ഞാൻ ന്യൂ ആൽബനിയിൽ പോയി താമസിച്ചു. ശരിയാണ്. എന്നാൽ പല അപകടങ്ങളിലും കെണിയിലും കഠിന പ്രയത്നത്തിലും കൂടി ഞാൻ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദൂരം അവന്റെ കൃപ എന്നെ സുരക്ഷിതമായി കൊണ്ടുവന്നു. എനിക്ക് 65 വയസ്സ് പ്രായമായിരിക്കുന്നു. ഉടനെ തന്നെ എനിക്ക് നദി കടക്കേണ്ടതായിട്ടുണ്ട്. കൃപ തന്നെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. 10,000 വർഷത്തോളം സൂര്യനെ പോലെ അവിടെ തിളങ്ങി പ്രകാശിക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാൻ നാം ആദ്യം തുടങ്ങിയതിൽ നിന്നും പിന്നെ ദിവസക്കുറവുണ്ടാവുകയില്ല. ഓ, ഞാൻ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നു. അവൻ എനിക്ക് ലോകം മുഴുവനാണ്. ഓ ശരി, എത്ര പേർ എവിടെയാണ്? ഞാൻ വിട്ടിരുന്നത് 10 അല്ലേ? നമുക്ക് കുറച്ചുകൂടി സംഖ്യകൾ എടുക്കാൻ കഴിയുമോ? ശരി, എന്താകുന്നു അത്? 10 ആണോ 15 ആണോ? ശരി, C10 to 15 വരെയുള്ളവർ എവിടെയായിരുന്നാലും എഴുന്നേറ്റ് നിന്നിട്ട് അകത്തേക്ക് കയറാം. എന്താണ് പറഞ്ഞത്? അതെ, ശരി, എങ്കിൽ C15 to 20 വരെയാകുന്നു. അത് C15 to 20 വരെ ആയിരിക്കട്ടെ. അതിനാൽ 10 പേർ കൂടി കൂടുതലുണ്ടാകും. എവിടെയാണ് ആ വരി നിൽക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നാം അവരെ തിങ്ങിക്കൂടാൻ ഇടയാക്കുന്നില്ല. ശരി, ഇപ്പോൾ നിങ്ങളുടെ മാറ്റമില്ലാത്ത ശ്രദ്ധ എനിക്ക് തരിക. നാം അധിക നേരം എടുക്കുന്നതല്ല. എന്നാലിപ്പോൾ ഇതെന്തൊരു സമയമാകുന്നു, എന്തൊരു നാഴികയാകുന്നു. എല്ലാവർക്കും കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഈ നേരത്തിന്റെ ശക്തിയെ തിരിച്ചറിയുവാനുള്ള ആ സ്ഥാനത്ത് നമുക്ക് എല്ലാവർക്കും കടന്നുവരാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. നമുക്കതിനായി ശ്രമിക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ മാത്രം എനിക്ക് തരിക. നാം എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്? നാം ദൈവത്തിന്റെ വചനത്തെ ഒരു പരീക്ഷയിൽ കൂടെ ഇവിടെ വെക്കുന്നു. ഏലിയാവും അതേ കാര്യം തന്നെയാണ് ചെയ്തത്. അവൻ ഈ കാര്യത്തെ ചെയ്യുന്നതിനു വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ നിന്നും അയക്കപ്പെട്ടവനാണെന്ന് അറിഞ്ഞ ശേഷം നേരെ മലയിലേക്ക് നടന്നു ചെന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇപ്പോൾ ആരാണ് ദൈവമെന്ന് നമുക്ക് തെളിയിക്കാം. തീ കൊണ്ട് ഉത്തരം വരില്ലെന്ന് ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. അവർ തങ്ങളെ തന്നെ മുറിച്ചും, ഓ തീർച്ചയായും ഇല്ല, തീ വീഴാൻ പോകുന്നില്ലെന്ന് ജാതികൾക്ക് അറിയാമായിരുന്നതിനാൽ അവർ ഉറക്കെ നിലവിളിക്കാനും മറ്റുമായി തുടങ്ങി. എന്നാൽ തീ വീഴാൻ പോകുന്നുവെന്ന് ഏലിയാവൻ അറിയാമായിരുന്നു. കാരണം അവന് യഹോവയിൽ നിന്നും ദർശനമുണ്ടായിരുന്നു. അവനൊരു ദർശനമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ ശ്രീമാൻ, അവൻ ക്രമപ്രകാരം എല്ലാ കാര്യങ്ങളും വെച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ നിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഈ കാര്യങ്ങളൊക്കെയും ഞാൻ ചെയ്തു. അതിനുശേഷം തീ വീഴാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനത്തെ അക്ഷരം പ്രതി പാലിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ പാലിക്കേണ്ടത് ദൈവത്തിന്റെ ചുമതലയാണ്. അത് അവിടെ കൊണ്ടിടാൻ മാത്രമേ അവൻ നിങ്ങളോട് ചോദിച്ചുള്ളൂ. അവിടെ കൊണ്ടു ചെന്ന് അത് ഇടുന്നതിനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തീർച്ചയായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ ബാക്കി കാര്യങ്ങളെ നോക്കിക്കൊള്ളും. ഇപ്പോൾ ഈ വരിയിൽ കൂടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായി കടന്നുവരും. ശരി, ഇപ്പോൾ നിര തുടങ്ങുന്നതിനായി നിങ്ങൾ ഭിത്തിയുടെ ഏകദേശം അടുത്തായിരിക്കുന്നു. ആദ്യമായിട്ട് കുറഞ്ഞപക്ഷം ഈ കെട്ടിടത്തിൽ നിന്നും ആരെങ്കിലും നിങ്ങളിൽ രോഗികളായിട്ടും പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ ഇല്ലാത്തവരുമായിട്ട് എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. നോക്കൂ, എല്ലായിടത്തുമായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവ് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കും, അവനത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ പ്രാർത്ഥനയ്ക്കുള്ള നിര വെച്ചിരുന്നു. ജനങ്ങൾ വലിയ നിരയായിട്ടും ആൾക്കൂട്ടമായിട്ടും അവന്റെ അടുക്കൽ വന്നിരുന്നു. അവൻ അവരെ തൊടുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു വട്ടം അവൻ തിരിഞ്ഞു നിന്നിട്ട് എന്നെ തൊട്ടതാണെന്ന് ചോദിച്ചു. അവൻ ചുറ്റുപാട് നോക്കിയിട്ട് അവൾ എന്തിനാണ് അവനെ തൊട്ടതെന്ന് ആ സ്ത്രീക്ക് പറഞ്ഞുകൊടുത്തു. അവളുടെ രക്തസ്രാവം നിന്നിരിക്കുകയും അവളുടെ വിശ്വാസം അവളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അവൾ തിരിഞ്ഞിട്ട്, എന്നാൽ കർത്താവ് എനിക്കറിയില്ല, എനിക്കിത് വളരെ നാളുകളായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ സംഭവിക്കുകയില്ല, ഇല്ല, അത് സംഭവിക്കുകയില്ല, ഇല്ല. സുറോഫൈക്കസ് ജാതിയിലുള്ള സ്ത്രീയോട് അവൻ, നീ പറഞ്ഞ ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുത്തരമായിട്ട് അവൾ, എന്നാൽ കർത്താവെ, ഞാനത് ഈ രീതിയിൽ നീ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എങ്കിൽ ഭൂതം അപ്പോഴും അവളുടെ മകളിലുണ്ടായിരിക്കും. എന്നാൽ അവൻ അവളുടെ മകളെ ഏത് രീതിയിൽ കാണുമെന്ന് പറഞ്ഞിരുന്നുവോ ആ രീതിയിൽ കാണുവാൻ അവൾ പ്രതീക്ഷിച്ചിരുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്നവൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. എന്തൊരു വാഗ്ദത്തമാണ്! എന്നാൽ സാമുദായിക സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ അത് വിശ്വസിക്കുന്നത് പോലുമില്ല. അങ്ങനെയുള്ള മനുഷ്യർ വാതിൽക്കലവരെ നടന്നു വരികയും അകത്തേക്ക് നോക്കുകയും അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഇത് വേറൊരു കൂട്ടം ഹോളി റോളേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് തിരികെ പോവുകയും ചെയ്യും. എന്നാൽ ഇത് മറിഞ്ഞിരിക്കുന്ന ആഹാരമാണെന്ന് അവൻ അറിയില്ല. ഇത് അവനിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യമായ കാര്യമാണെന്ന് അവൻ അറിയില്ല. അവനത് അറിയുകയില്ല. അത് വളരെ ദയനീയമായ കാര്യമാണ്. ആ മനസ്സ് നഗ്നനും കുരുടനും അരിഷ്ടനും അങ്ങനെയെന്ന് അറിയാത്തതുമാകുന്നു. നോക്കൂ, അത് വളരെ മോശമായൊരു കാര്യമാണ്. ഹോ ദൈവമേ, ഞാൻ ആദ്യം മരിക്കട്ടെ, എന്നാൽ ഒരിക്കലും എന്നെ അപ്രകാരം കിട്ടാനിടയാകാതിരിക്കട്ടെ. അത് ചെയ്യുന്നതിൽ നല്ലത് ഞാൻ മരിക്കുന്നതാണ്. അതെ ശ്രീമാൻ, നാം എല്ലാവരും അങ്ങനെ തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയല്ലേ നാം? എന്നാൽ ഈ കാര്യങ്ങളെ ദൈവം വ്യവസായ നാളുകൾ നമുക്കായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മലാഖി 4 പറയുന്നു, യേശു ക്രിസ്തു വന്ന് തന്നെ തന്നെ സ്വയമായിട്ട് മനുഷ്യ ശരീരത്തിൽ അവൻ സോദോമിന്റെ കാലത്ത് ചെയ്തതുപോലെ ചെയ്യുമെന്ന് പറയുന്നു. അത് ശരിയാണ്. അപ്പോൾ ലോകം സോദോമിന്റെ അവസ്ഥയിലായിരിക്കും. എന്നിട്ട് പറഞ്ഞു, അന്നത്തേതുപോലെ മനുഷ്യപുത്രനും ആ നാളിൽ വെളിപ്പെടും. നോക്കൂ, അബ്രഹാമിന്റെ അടുക്കിലേക്ക് വാഗ്ദത്ത സന്തതി വരുന്നതിന് മുമ്പ് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന മനുഷ്യൻ എലോഹിമായിരുന്നു. അതെന്തായിരുന്നുവെന്ന് നോക്കൂ, അത് ദൈവമായിരുന്നുവെന്ന് അബ്രഹാം പറഞ്ഞു. അവന്റെ അടുക്കിലേക്ക് 3 പേർ കടന്നു വന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അവരുടെ തുണിയിൽ പൊടിയും മറ്റുമായി യാത്ര ചെയ്തിട്ട് അവന്റെ മുമ്പിൽ ഇരിക്കുകയും മനുഷ്യനെ പോലെ വർത്തിക്കുകയും ചെയ്തു. ലോകം സോദോമിന്റെ അവസ്ഥയിൽ എത്തുമ്പോൾ മനുഷ്യപുത്രൻ വീണ്ടും വെളിപ്പെടുമെന്ന് യേശു പറഞ്ഞു. ദൈവപുത്രനല്ല, മനുഷ്യപുത്രനാണ്. നോക്കൂ, മനുഷ്യപുത്രനാണ് സ്വയം വെളിപ്പെടുന്നത്. ഇപ്പോൾ അതിനെ അവസാനത്തെ പ്രവാചകൻ പറഞ്ഞതുമായി ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അവൻ മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരോട് നിരപ്പിക്കും. അവരെ തിരികെ ബൈബിളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സന്ദേശവും മനുഷ്യപുത്രൻ സ്വയം ആ നാളിൽ വെളിപ്പെടുന്നതുമായിരിക്കും. ആ നാളിൽ, അതായത് അവസാനത്തെ സഭാകാലഘട്ടത്തിൽ, ഏഴാമത്തെ ദൂതന്റെ കാഹളത്തിങ്കൽ ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാക്കപ്പെടും. ഏഴ് മുദ്രകൾ പൊട്ടിക്കപ്പെടും. ഈ സഭകളുടെയും മറ്റ് കാര്യങ്ങളുടെയും അതെങ്ങനെ സംഭവിച്ചെന്നും എന്ത് സംഭവിച്ചെന്നുമുള്ള മർമ്മം തുറക്കപ്പെടും. നോക്കൂ, അവർക്കത് അറിയില്ല. കുരുടന്മാരെ, പരീശന്മാരെ, കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴുകയില്ലയോ എന്ന് യേശു പറഞ്ഞു. നോക്കൂ, ആ കാരണത്താലാണ് ജനങ്ങൾ അത് കാണാത്തത്. ആ മുദ്രകളുടെ മർമ്മം എന്താകുന്നുവെന്ന് വെച്ചാൽ, അവരിലോരോ സഭകളും ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിലായിരിക്കും ആ കാര്യം ദൈവം മുമ്പാകെ തെറ്റായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു രഹസ്യമാകുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ ഡോക്ടർ ലീ? നോക്കൂ, ശ്രദ്ധിക്കുക, അതാകുന്നു ആ സംഗതി. നേരെ അവിടെയായിരിക്കുന്നു, അത് രഹസ്യങ്ങളിൽ ഒന്നാകുന്നു. അവർ സംഘടിക്കപ്പെടുകയും പിന്നെ നോക്കൂ, പരിപൂർണമായും ദൈവഇഷ്ടത്തിൽ നിന്നും പുറത്തായിരിക്കുകയും ചെയ്യുന്നു. ഈ അവസാന നാളുകളിൽ ആ കാര്യത്തെ തുറന്നു കാട്ടുകയും അത് ജനങ്ങളെ ഒരു മതസംഹിതയിലേക്കോ ഒരു സംഘടനയിലേക്കോ അല്ല, എന്നാൽ തിരികെ സത്യവചനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ആ സത്യവചനം ഒരു പ്രത്യേക കൂട്ടം ആളുകളുടെ അടുക്കിലേക്ക് വരികയും അവരുടെ മധ്യ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ മനുഷ്യപുത്രൻ സ്വയം തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഹോ എന്റെ, ഓ ഞാനതിനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ അവനെ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ മുമ്പാകെ അവനെ വലുതായിട്ട് ആത്മപ്രശംസ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവനെ വലുതാക്കേണ്ട ആവശ്യമില്ല, അവൻ ഇതിനു മുമ്പേ വലുതാണ്. അവൻ അത്രയും വലുതായിട്ട് നിങ്ങൾക്ക് അവനെ എത്തിപ്പിടിക്കിട്ടില്ല. അവൻ അത്രയും ആഴമുള്ളവനായിട്ട് നിങ്ങൾക്ക് അവനെ താഴെയും കിട്ടില്ല. അത്രയും വിസ്താരമുള്ളവനായിട്ട് അവന് ചുറ്റും പിടികിട്ടില്ല. എന്നിരിക്കലും അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മുറിയുണ്ട്. നിങ്ങൾ അവനെ സ്വീകരിക്കില്ലേ? നമ്മുടെ കർത്താവ് എത്ര അത്ഭുതവാനാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും വാസ്തവത്തിൽ നിശബ്ദമായിരിക്കാം. നാം ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യം എന്താണെന്നാൽ അത് സത്യമാണോ? ചിലപ്പോൾ അപരിചിതരായ ചിലർ ഇവിടെ ഉണ്ടാകാം. എനിക്ക് നിങ്ങളോടത് പറയേണ്ടിയിരിക്കുന്നു, അതായത് ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ ഈ നിമിഷം അവൻ എന്ത് ചെയ്യും? അവൻ ഇതിനു മുമ്പ് ഇവിടെ ആയിരുന്നപ്പോൾ ചെയ്ത് അതേ കാര്യം തന്നെ ചെയ്യും. അത് ശരിയല്ലേ? ജനങ്ങളുടെ വിശ്വാസം അവന്റെ വസ്ത്രത്തെ തൊടുകയും അവൻ തിരികെയും ചെയ്യും. അതേപ്രകാരം കിണറ്റുകരയുള്ള സ്ത്രീയോട് ചെയ്തതുപോലെയും, കൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ വെച്ച് അവൻ ചെയ്തതുപോലെയും, അവരുടെ വിചാരങ്ങളെ തിരിച്ചറിയുകയും ചെയ്തതുപോലെയാണ്. അവൻ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമോ എന്നിപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. അവനത് നേരത്തെ തന്നെ ചെയ്തിരിക്കുന്നുവെന്ന് അവന്റെ വചനം പറയുന്നു. എന്നാൽ അവനെ തന്നെ അവൻ ഇവിടെ ഉണ്ടാകുന്നുവെന്ന് വെളിപ്പെടുത്തേണ്ടതാകുന്നു അതിന്റെ കാര്യം. ഇപ്പോൾ അവൻ ഭൗതികമായ ശരീരത്തിൽ കൂടി കാഴ്ചയ്ക്ക് യഥാർത്ഥമായും ഹോഫ്മാന്റെ ക്രിസ്തുവിന്റെ മുഖം 33 എന്ന പോലെ അവന്റെ കയ്യിൽ നിന്നും ചോരയൊഴുകയും അതുപോലെ ആണിപ്പഴുതും എല്ലാമായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കുകയില്ല. ഇല്ല, ഇല്ല, ഇല്ല. അവൻ സ്വയമായി വരുമ്പോൾ എല്ലാ കണ്ണുകളും അവനെ കാണുകയും എല്ലാ നാവുകളും അവനെ ഏറ്റുപറയുകയും ചെയ്യും. മിന്നൽ കിഴക്കു നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ അവന്റെ വരവാകും. നോക്കൂ, നാം ഇതുപോലെയുള്ള മതവിശ്വാസങ്ങളെ വിശ്വസിക്കുന്നില്ല. ദൈവം വചനമാകുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. അവൻ സ്വയം അവതരിക്കുകയും എന്റെയും നിങ്ങളുടെ ശരീരമെടുക്കുകയും നിങ്ങൾക്കും എനിക്കും ദാനങ്ങൾ നൽകുകയും ഈ ദാനങ്ങളിൽ കൂടി അവനെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതാകുന്നു രഹസ്യാഹാരം. അവൻ എന്നിൽ കൂടി എത്രമാത്രം അവനെ തന്നെ വെളിപ്പെടുത്തിയാലും അതൊരു കാര്യമല്ല. നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അത് വിശ്വസിക്കുന്നതിനായി നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ ദാനവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഇപ്പോൾ അവൻ ആ മാതിരി തന്നെ അവനെ തന്നെ പ്രകടമാക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ വിശ്വസിക്കുമോ? നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമോ? ഓ, അവനായി കാത്തിരിക്കുന്നത് എത്ര അത്ഭുതകരമാകുന്നു. അവൻ എന്താണ് പറയുന്നത് എന്നതിനായി കാത്തിരിക്കുന്നത് എത്ര അത്ഭുതകരമാകുന്നു. ഇവിടെ ഇതാ ഒരു വ്യക്തി നിൽക്കുന്നു. എന്റെ അറിവിൽ ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം കാഴ്ചയ്ക്കും മെടുക്കനും ഉറപ്പും ആരോഗ്യമുള്ള മനുഷ്യനായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും, എനിക്കതറിയില്ല. എന്നാൽ അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാം. അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ന ഇന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, കൂടാതെ എന്റെ കൈക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു, പിന്നെ ഇടപെടാതെ തലവേദനയുമുണ്ട്, എനിക്ക് വയറ്റിൽ വ്രണമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുവാൻ കഴിയും, അതെനിക്കറിയില്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം പറയാൻ കഴിയും. ഞാൻ പറയും, എങ്കിൽ ശരി ശ്രീമാൻ, സഹോദര, ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കാം. അത് സമ്പൂർണമായും ശരിയായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് നാം ഈ കാലഘട്ടങ്ങളിലെല്ലാം കൂടി ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അത് ശരിയല്ലേ? എന്നാൽ ഓർക്കുക, യേശു പറഞ്ഞു, സോദോമിന്റെ കാലത്തെ പോലെ അവന്റെ വരവിന്റെ സമയത്ത് അത് വ്യത്യസ്തമായ ഒരു കാര്യമായിരിക്കും. അവിടേക്ക് വന്ന ആ പുരുഷന്റെ പിൻവശം കൂടാരത്തിൽ ആയിരുന്ന സാറയുടെ അടുക്കലേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, അബ്രാം എന്നല്ല, അബ്രഹാമേ. ഒരു ദിവസം മുമ്പ് അവൻ അബ്രാം ആയിരുന്നു. എന്നാൽ അവനൊരു ദർശനം കാണുകയും ഞാൻ നിന്റെ പേര് മാറ്റാൻ പോകുകയാണെന്ന് അവനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഇതാ കർത്താവ് സ്വയം തന്നെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവനോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അവനോട് അബ്രഹാം, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചു. സാറ എന്നാണ്, സാറായി എന്നല്ല, അവൾ നിന്റെ പിന്നിലുള്ള കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, 25 വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ വാഗ്ദത്തിനനുസരിച്ച് ഞാൻ നിന്റെ അടുക്കൽ വരും. സാറ അത് കേട്ടിട്ട് ഒരുവിധം ഉള്ളുകൊണ്ട് ചിരിച്ചു. ഈ കാര്യങ്ങൾ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് അവൻ അബ്രഹാമിനോട് ചോദിച്ചു. നോക്കൂ, ഇല്ല, ഒന്നുമില്ല ശ്രീമാൻ. ഇപ്പോൾ യേശു അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അതായത് മനുഷ്യപുത്രനായ അവൻ അത് വചനമാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അത് ഈ അവസാന നാളുകളിൽ ലോകം സൊദോമിന്റെയും ഗൊമോറയുടെയും കാലത്തെ പോലെ ആയിരിക്കുന്ന സമയത്ത് വന്നിട്ട് സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തും. അത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും മനുഷ്യപുത്രൻ ഇപ്പോഴും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെയാണോ എന്ന് പ്രാർത്ഥിച്ചിട്ട് നോക്കുക. അവൻ അങ്ങനെയാണോ എന്ന് ചോദിക്കുക മാത്രം ചെയ്യുക. കർത്താവെ, ഈ വ്യക്തിക്ക് എന്നെ അറിയില്ല, എന്നാൽ നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് നോക്കൂ അവൻ അത് നിങ്ങളോട് ചെയ്യുമോ പറയുമോ എന്ന്. അതെ ശ്രീമാൻ. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ തലകളെ ഉയർത്തുക. അതെന്റെ പിന്നിലാണ്. ഇതൊരു ബാലികയാണ്, അതിന് പനി കൊണ്ട് ഇപ്പോൾ പൊള്ളുകയാണ്. അതൊരു ചെറിയ ബാലികയാണ്. നിങ്ങൾ ഈ നഗരത്തിന് പുറത്തുള്ളവരാണ്. ഈ കുട്ടിക്ക് വയറ്റിൽ കുഴപ്പമുണ്ട്. അതാകുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇപ്പോൾ ഇതാണോ അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നത്? ഞാൻ ആ വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യൻ കാഴ്ചയ്ക്ക് ശക്തിയും ആരോഗ്യമുള്ളവനാണ്. എന്നാൽ അയാളുടെ മേലുള്ള നിഴലിനെ നോക്കൂ. അതിന്റെ അർത്ഥം ദൈവം അയാളെ സഹായിക്കാത്ത പക്ഷം അദ്ദേഹം അധിക നാൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അദ്ദേഹത്തിന് അർബുദ രോഗമാണ്. അത് നിങ്ങളുടെ ശ്വാസകോശത്തിലാണ്. ഇപ്പോൾ മനുഷ്യപുത്രൻ ഇവിടെ ആയിരിക്കുന്നു. ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി, ഒരു ചെറു ബാലന് വേണ്ടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്. അത് ശരിയല്ലേ? ആ കുട്ടിക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവന് കഴിയും. ആ കുട്ടിക്ക് അപസ്മാര രോഗത്തിന്റെ പോലെയുള്ള ചെറിയ ഇരുണ്ട മുഴകളുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ അവനെ അങ്ങനെ ഉണ്ടായി. അത് ശരിയാണ്, ഇന്ന് രാവിലെ ഉണ്ടായി. നിങ്ങൾ ആ കുട്ടിയെ വളർത്തുന്നതിനായി ജീവിക്കാൻ പോകുകയാണെന്നും അവൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചാർലി കോക്സ് എവിടെയാകുന്നു? അവൻ എവിടെയാകുന്നു? ചാർലി, നീ എവിടെയാകുന്നു? ഇന്ന് രാത്രിയിൽ അവൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഓർത്തു. ചാർലി ഇവിടെയുണ്ട്. ഗാരി, നീ എവിടെയാണ്? ഗാരി ഇവിടെയുണ്ടോ? അദ്ദേഹത്തിന്റെ കുട്ടിക്ക് അതേ രോഗം തന്നെയായിരുന്നു. യഥാർത്ഥമായും അതേ രോഗം തന്നെയായിരുന്നു. ലാരി, നീ എവിടെയാണ്? ഒരു നിമിഷത്തേക്ക് ഇവിടേക്ക് വരിക. ശരി, അദ്ദേഹം ഇവിടെയാകുന്നു. ഇവിടെ നിൽക്കുന്ന ഈ കുട്ടിക്ക് അതേ കാര്യം തന്നെയാണ്. അവന്റെ മാതാവും പിതാവും എന്റെ വളരെ നല്ല സുഹൃത്തുക്കളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടി ഊഴമെടുക്കുകയും പെട്ടെന്ന് എല്ലാം ഇരുണ്ടിട്ട് ബോധം കെടുകയും ചെയ്യും. അത് അപസ്മാരമാകുന്നു. ഞാൻ ആ കുട്ടിയിൽ അത് പിടിക്കുകയും ദൈവത്തോട് അവനെ സുഖപ്പെടുത്താനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം തൊട്ട് ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് അവന്റെ പിതാവാണ്. അവന്റെ അമ്മ ഇവിടെ എവിടെ ഇരിപ്പുണ്ട്. കൂടാതെ ആ കുട്ടി സ്വയമായിട്ട് ഇതാ ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ ശ്രീമാൻ? നന്ദിയുണ്ട് ലാരി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീമാൻ? സ്വർഗത്തിലെ ദൈവം അതേ കാര്യം തന്നെ നിങ്ങൾക്കും നൽകുകയും കൂടാതെ നിങ്ങൾ ജീവിച്ചുകൊണ്ട് ഈ കുട്ടിയെ വളർത്തുവാനും ഇടയാക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അദ്ദേഹത്തെ സഹായിക്കണമേ. നിന്റെ ദൈവം കൃപയും അവന്റെ മേലായിട്ട് അവനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്തോഷമായിട്ട് ലൂസിയാനയിലേക്ക് തിരികെ പോയിട്ട് അവന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. ഓ അതെ, അദ്ദേഹം ലൂസിയാനയിൽ നിന്നുമാണ്. തീർച്ചയായും ലേക് ചാൾസിന് ചുറ്റുപാട് നിന്നുമാകുന്നു. ശരി, നോക്കൂ, എനിക്ക് നിങ്ങളുടെ വിചാരങ്ങളെ ഇപ്പോൾ പിടിക്കാൻ കഴിയും. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. കൊള്ളാം, നിങ്ങൾ ഒരു നല്ല കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു കുട്ടിയെ വേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, എന്നാൽ ഒന്നുകൂടി വേണമായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കത് അനുവദിച്ചേരട്ടെ. എന്റെ സഹോദരി, ഇവിടേക്ക് വരൂ. ഞാൻ എന്റെ കൈകളെ നിങ്ങളുടെ മേൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹവാനായ പിതാവേ, ഈ സ്ത്രീക്ക് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് നൽകണമേ, കാരണം ഇതൊരാർഹമായ കാര്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പോയിട്ട് കുട്ടിയെ പ്രാപിച്ചുകൊള്ളുക. ദൈവം ഒരു നല്ല ദൈവമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ?
He knows all that we have need of.
നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ അറിയുന്നു. നാം അത് വിശ്വസിക്കുമെങ്കിൽ അവൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തരുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്നവൻ പറഞ്ഞു. ഞാൻ എവിടെ വെച്ച് നിങ്ങളുടെ കൈ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്? അതെവിടെ വെച്ചാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്നാൽ എവിടെ വെച്ച് ഞാൻ നിങ്ങളുടെ കൈ കുലുക്കിയിട്ടുണ്ട്? ശരിക്കും ഞാനത് ഓർക്കുന്നില്ല, എന്നാൽ ഇന്ന് നാം എവിടെയോ വെച്ച്, എന്നാൽ അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് എവിടെയാണെന്നോ എന്താണെന്നോ ഉള്ളതിനെ കുറിച്ച് സംസാരിക്കാനല്ല നാം ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് ആർക്കോ വേണ്ടി, എന്നെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അത് ശരിയാണ്. അയാൾ ഇവിടെയില്ല. അയാൾ ജോർജിയയിലാണ്. അദ്ദേഹത്തിന് സുഖമില്ല. അദ്ദേഹം ശാരീരികമായി സുഖമില്ലാതെ ഇരിക്കുക മാത്രമല്ല, എന്നാൽ ആത്മീയമായി സുഖമില്ല. അത് നിങ്ങളുടെ ഒരു അകന്ന സഹോദരനാകുന്നു. നിങ്ങൾ അവന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം അത് ശരിയാക്കിക്കൊള്ളുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇവിടേക്ക് വരിക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഈ മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ നൽകണമേ. അയാൾ ഇവിടെ നിന്നും പോയിട്ട് ഈ മനുഷ്യനെ ദൈവത്തിന് വേണ്ടി കരയുന്നവനായി കാണുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സംശയിക്കരുത്, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾക്കെങ്ങനെയുണ്ട്? നിങ്ങൾ കൈ വെളിയിലേക്ക് എടുത്തപ്പോൾ ഞാൻ നിങ്ങളുടെ കൈ പിടിച്ച് കുലുക്കാതിരിക്കുന്നതിനായി എത്തിയില്ല എന്നുള്ളതല്ല, എന്നാൽ ഞാൻ എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. അത് വാസ്തവത്തിൽ കറുത്തും ഇരുണ്ടതുമായ ഒരു നിഴലായിരുന്നു. അതായിരുന്നു കാരണം. ഞാൻ നിങ്ങളുടെ കൈ പിടിക്കുമ്പോൾ അതിപ്രകാരം കാണുമെന്ന് എനിക്കറിയാം. നോക്കൂ, എന്നാൽ അത് ക്യാൻസർ ആകുന്നു. ദൈവത്തിന് അതിനെ മാറ്റിക്കളയാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ ഇടതുവശത്തെ സ്ഥാനത്തിന്മേലാണ്. നിങ്ങൾ തിരികെ കാലിഫോർണിയയിലേക്ക് സുഖപ്പെട്ട് തിരിച്ചു പോകുവാനും കർത്താവിനെ സ്തുതിപ്പാനും ആഗ്രഹിക്കുന്നില്ലേ? നോക്കൂ, എന്താണ് ഞാൻ അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ അപ്പം തിന്നുകയും ഈ കുട്ടിയും ദൈവത്തിന്റെ അപ്പമായി അവനിപ്പോൾ സുഖപ്പെടുന്നതിനായി തരുന്ന വിശ്വാസത്തെ ആനന്ദിക്കാൻ ഇടയാക്കണമേ. അവൻ പോയിട്ട് സുഖപ്പെടുവാൻ ഇടയാക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾക്കെങ്ങനെയുണ്ട്? ഇതൊരു അത്ഭുതകരമായ സമയമാകുന്നില്ലേ? ഇത് കാഴ്ചയ്ക്ക് ജനങ്ങളുടെ മേൽ ഒരു ആദര സമന്വിതമായ അത്ഭുതം നടന്നിരിക്കുന്നത് പോലെയുണ്ട്. അല്ലെങ്കിൽ അത് കേൾവിക്ക് എന്റെ കാതുകളിൽ എന്തോ ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പോലെയുണ്ട്. അതിപ്രകാരം അങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കുന്നത് പോലെയാണ്. ഇത് മക്കളുടെ അപ്പമാണ്. നോക്കൂ, ഇത് നിങ്ങളുടേതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതെനിക്ക് വേണ്ടിയല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. എനിക്ക് നല്ലവണ്ണം എനിക്കറിയാവുന്നിടത്തോളം, എന്നാൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് എനിക്കും അപ്പമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി അപ്പമാണ്. ഇത് ഉത്തേജനമാണ്. രോഗികളല്ലാത്തവരായ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ ഉയർത്തുന്നു. ഇത് ശരിക്കും തക്ക കാലത്ത് അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. സോദോമിന്റെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോഴുമായിരിക്കും. നോക്കൂ, കൂടാതെ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. അവൻ ജനങ്ങളുടെ ഹൃദയത്തെ അപ്പന്മാരോട് നിരപ്പിക്കും. അതിനുശേഷം നീതിമാൻ ദുഷ്ടന്മാരുടെ വെണ്ണീരിന്മേൽ നടക്കും. ചൂള പോലെ അവർ കത്തും, അതുപോലെ ഭൂമി കത്തും. അത് വീഴാൻ പോകുന്നത് പോലെ അങ്ങ് അകലെയായി നാം കാണുന്നു. അഗ്നിപർവ്വതങ്ങൾ ഭൂമിയിലെങ്ങും പുകയും ആകാശങ്ങൾ തീയിലാകുകയും ചെയ്യും. ഓ കാലഘട്ടങ്ങളിലെ പാറയെ, ഇപ്പോഴും അപ്പോഴും എന്നോട് കരുണയുണ്ടാകണമേ. നിങ്ങൾക്കെങ്ങനെയുണ്ട്? ശരി, ഒരു കാര്യം നിങ്ങൾക്ക് ഉള്ളത് അത് സ്ത്രീ സംബന്ധമായ കുഴപ്പമാണ്. മറ്റു കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ സങ്കോചപ്പെട്ടിരിക്കുന്നു. സങ്കോചപ്പെടുന്നതായ കാലഘട്ടത്തിലാകുന്നു. എല്ലാ രീതിയിലുമുള്ള കുഴപ്പങ്ങളുമുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരാഗ്രഹം കൂടിയുണ്ട്. അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതാണ്. അത് ശരിയാണ്. അത് തന്നെയാകുന്നു അത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞിരിക്കുന്നുവോ? ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ചിട്ട് ദൈവത്തോട് അത് ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഞാൻ എന്റെ കരങ്ങളെ സ്ത്രീയുടെ മേൽ അപ്പോസ്തലന്മാരുടെ രൂപത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നതിനായി അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവളത് സ്വീകരിക്കാൻ ഇടയാക്കണമേ, ആമേൻ. അതിനെ സംശയിക്കരുത്. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളുടേതാകുന്നു. നിങ്ങളുടെ മക്കളുടെ അപ്പമാകുന്നു. ഞാൻ സ്ത്രീ സംബന്ധമായ കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ സ്വല്പം വിചിത്രമായി തോന്നിയിരുന്നു. അങ്ങനെയല്ലേ? കാരണം അത് തന്നെയാണ് നിങ്ങൾക്കുണ്ടായിരുന്നതും. ഇപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുവാൻ പോകുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പോകുക. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? വളരെ നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് തിന്നാൻ കഴിഞ്ഞിരുന്നതുപോലെ നിങ്ങൾക്ക് തിന്നാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ കർത്താവ് നിനക്ക് നന്ദിയുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയുക. ഇത് കർത്താവിന്റെ സാന്നിധ്യമാകുന്നു. ആ പുറംവേദന നിങ്ങളെ വിട്ടിട്ട് നിങ്ങൾ സുഖം പ്രാപിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ സ്നേഹവാനായ ദൈവമേ നിനക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. ദൈവം നിങ്ങൾക്കത് സാധിച്ചു തരും. നിങ്ങൾ സുഖം പ്രാപിക്കുകയും കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് സന്ധിവാദം ഇനിയുമില്ല, സുഖപ്പെട്ട ആരോഗ്യവാനാകുക. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? പോയിട്ട് അവന് നന്ദി കൊടുത്തുകൊണ്ട് കർത്താവേ, ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ അത് സ്വീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുക. അതിനെക്കുറിച്ച് അവിടെയുള്ള നിങ്ങളെല്ലാം എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ നേരെ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയുടെ മേൽ കൈവച്ചുകൊണ്ട് നിങ്ങളുടെ വാരിക്കൊമ്പ് ഞരമ്പുകളും സന്ധിവാദവും നിങ്ങളെ വിട്ടുപോകുമെന്ന് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിപ്പോൾ സുഖപ്പെടാൻ പോകുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വഴിയിലേക്ക് പോയിട്ട് കർത്താവായ യേശുവേ നിനക്ക് നന്ദിയുണ്ടെന്ന് പറയുക. നിങ്ങൾക്കെങ്ങനെയുണ്ട്? നിങ്ങളുടെ സ്ത്രീ സംബന്ധമായ കുഴപ്പവും നിങ്ങളെ വിടാൻ പോകുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കൂടാതെ നിങ്ങൾ സുഖം പ്രാപിക്കാൻ പോകുകയാണ്. നിങ്ങൾ പോയിട്ട് കർത്താവെ നിനക്ക് നന്ദിയുണ്ട് എന്ന് പറയുക. നിങ്ങൾ എന്ത് പറയുന്നു? എന്ത്? എന്റെ എനിക്ക് നിങ്ങളുടെ പേരറിയാം. ഞാൻ ബാപ്റ്റിസ്റ്റ് സഭയിലെ ഇടയനായിരുന്നപ്പോഴായിരുന്നു. ടോട്ടൺ, സഹോദരി ഡെല്ല ടോട്ടൺ. നിങ്ങളിപ്പോൾ പുറംവേദനയാൽ കഷ്ടപ്പെടുന്നു. അത് ശരിയാകാൻ പോകുകയാണ്. അവൻ നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വർഷങ്ങൾക്ക് മുമ്പ് മീറ്റൺ ബാപ്റ്റിസ്റ്റ് സഭയിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൻ ഇപ്പോഴും അതേ ദൈവം തന്നെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്റെ സഹോദരി. ജോർജ് റൈറ്റ്, നിങ്ങൾ എവിടെയാകുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ അഭിഷേകത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ സുഖപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടേക്ക് വരിക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവൾ സുഖം പ്രാപിക്കട്ടെ. ആമേൻ. വിശ്വസിക്കുക. നിങ്ങൾ എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? ഇപ്പോൾ ആ മഹിളയെ കാണുന്നതിൽ കൂടി പഴയ ഓർമ്മകളെ അത് എത്രമാത്രം നല്ലവണ്ണം കൊണ്ടുവരുന്നു. എനിക്ക് അവരുടെ പേര് ഓർക്കുവാൻ കഴിയുന്നില്ല എന്നിരിക്കലും ഞാൻ അത് ടോട്ടൺ ടോട്ടൺ, അത് ശരിയാണ്. ഓ അതെ, അവരുടെ മകൾ ബേർഡി എന്നായിരുന്നു. അത് ശരിയാണ്, അത് യഥാർത്ഥമായും ശരിയാണ്. ഞാൻ പരിധിക്കപ്പുറത്താണെന്ന് ചിന്തിക്കരുത്. ഞാനൊരു വിധം സ്വല്പമായെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതൊരു വിധം എനിക്കത് വിശദീകരിക്കാൻ പറ്റുകയില്ല. എന്നാൽ നിങ്ങളുടെ പുറംവേദന പോയി കഴിഞ്ഞിരിക്കുന്നു. പോയിട്ട് കർത്താവിനെ സ്തുതിച്ചിട്ട് കർത്താവ് നിനക്ക് നന്ദിയുണ്ടെന്ന് പറയുക. നിങ്ങളുടെയും ഹൃദയരോഗം സുഖപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പോയിട്ട് ആനന്ദിച്ചുകൊണ്ട് കർത്താവ് യേശുവേ നിനക്ക് നന്ദിയുണ്ടെന്ന് പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുക. ഇപ്പോൾ വിശ്വസിക്കുക, സംശയിക്കരുത്. കടന്നു വരൂ മഹിളെ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പല കുഴപ്പങ്ങളുണ്ട്, നിങ്ങൾക്ക് പുറംവേദനയുമുണ്ട്. ദൈവം നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ ആനന്ദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. അത് അവനാകുന്നു നിങ്ങളെ ആ രീതിയിൽ അനുഭവപ്പെടാനിടയാക്കുന്നത്. കർത്താവിന് നന്ദിയുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി. ഹായ് സണ്ണി, ദൈവം ഈ കുട്ടിയുടെ നാഡീസ്തംഭത്തെ ശരിയാക്കിയിട്ട് ഈ കുട്ടിയെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നീ അത് വിശ്വസിക്കുന്നുവോ? ശരി. ഹായ് ബഡ്ഡി, ഞാൻ നിന്റെ കൈപിടിച്ച് കൊലുക്കട്ടെ. സ്നേഹവാനായ പിതാവേ, ഈ കൊച്ചുകുട്ടിയിൽ നിന്നും ആ ദുഷ്ടകാര്യത്തെ എടുത്ത് കളഞ്ഞിട്ട് അവൻ സാധാരണമായ ഒരു ജീവൻ ജീവിക്കുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര. നിങ്ങളത് വിശ്വസിക്കുന്നു, അങ്ങനെ ചെയ്യുന്നില്ലേ? എങ്കിൽ സുഖപ്പെടുക, ഒട്ടും സംശയിക്കരുത്. ഹൃദയരോഗം ഉണ്ടാകാൻ തക്കവണ്ണം തീരെ ചെറുപ്പമാണ്. ദൈവം നിങ്ങളെ സുഖപ്പെടുത്താൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പോയിട്ട് കർത്താവെ, നീ എന്നെ സുഖപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. ദൈവം നിങ്ങളുടെ വയറ്റിലെ അസുഖത്തെ നിങ്ങൾക്ക് സുഖപ്പെടുത്തി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവെ, നിനക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുക. അവൻ ഇപ്പോഴും ദൈവമാകുന്നു അല്ലേ? നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്നാൽ വിശ്വസിക്കുക മാത്രമാണ്. അത് ശരിയല്ലേ? അന്ത്യനാളുകളിൽ മനുഷ്യപുത്രനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കുറച്ചു നേരം മുമ്പ് എന്തോ ഒന്ന് ഇവിടെ സംഭവിച്ചിരുന്നു. എനിക്കത് കഴിയുന്നില്ല. അതെവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ആർക്കോ വിശ്വാസമുണ്ടായിട്ട് എന്തോ ചെയ്തു. അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച എനിക്ക് ചിലപ്പോൾ അവരെ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കഴിയുമ്പോൾ. അതെ, അത് വീണ്ടും അവിടെയായിരിക്കുന്നു. നിങ്ങളുടെ കൈ ഉയർന്നിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയരോഗത്തെയും നിങ്ങളോട് കൂടെയുള്ള നിങ്ങളുടെ മകളെയും ദൈവത്തിന് സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീമതി നെഫ്, ദൈവത്തിന് അത് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ലിയോ നെഫ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നാൽ നിങ്ങളാണത്. നിങ്ങൾക്ക് ഹൃദയരോഗവും നിങ്ങളുടെ മകൾക്ക് കിഡ്നി രോഗവുമാണ്. അവൾ സുഖപ്പെടാൻ പോകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾ പിന്നിലായി കുളത്തിന്റെ അടുത്ത് വയറ്റുവേദനയോടുകൂടി നിൽക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഇപ്പോൾ ഒരാൾ മറ്റൊരാളുടെ മേലായി നമുക്ക് കൈവയ്ക്കാം. ഓ, നാം എവിടെയാകുന്നു എന്ന് നാഴികയും സമയത്തെയും കുറിച്ച് ചിന്തിക്കുക. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലായിരിക്കുന്നുവെന്ന് നാം ചിന്തിക്കുക. ഈ അവസാന നാളുകളിൽ അവൻ ഇത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്റെ കൈകൾ ഈ തൂവാലകളുടെ മേൽ വെച്ചിരിക്കുന്നു. സ്നേഹവാനായ പിതാവ്, ഈ തൂവാലകളെ ജനങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തുവാനായി നീ അനുഗ്രഹിക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ ഓരോരുത്തർ മറ്റൊരാളുടെ മേൽ കൈവച്ചുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിൽ അംഗങ്ങളാകുന്നു. ഹൃദയങ്ങളിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്ത അതേ പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളിലാകുന്നു. നിങ്ങൾ അവന്റെ ഒരു ഭാഗവും അവൻ നിങ്ങളുടെ ഒരു ഭാഗവുമാകുന്നു. ഇപ്പോൾ അവൻ ഇത് പറഞ്ഞിരിക്കുന്നു, അതായത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് നിങ്ങളാണ്. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സുഖം പ്രാപിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയായി പ്രാർത്ഥിക്കരുത്, എന്നാൽ നിങ്ങളുടെ കൈവച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കെട്ടിടത്തിനുള്ളിൽ ഒരൊറ്റ ദുർബലനും ഉണ്ടാകാനിടയാകരുത്. നാം ഇനിയും എന്തിന് അധികമായി കാത്തിരിക്കണം? എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ ഇവിടെയായിരിക്കുന്നു. നാം സംസാരിച്ചുകൊണ്ടിരുന്ന അതേ കാര്യം ഇതാ നേരെ ഇവിടെയായിരിക്കുന്നു. സ്നേഹവാനായ യേശുവേ, ഞങ്ങൾ നിന്റെ സന്നിധിയെ തിരിച്ചറിയുന്നു. കഴിഞ്ഞ ദിവസം മരിച്ചു പോയിരുന്ന ഒരു കുട്ടിയെ നീ വീണ്ടും ജീവനിലേക്ക് വിശ്വാസത്താലുള്ള പ്രാർത്ഥനയാൽ കൊണ്ടുവന്നു. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് എത്തിച്ചെല്ലാൻ കഴിയാത്തവരായി ഇവിടെ വളരെ പേരുണ്ട്. കൂടാതെ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ കരങ്ങൾ മറ്റൊരാളുടെ മേലായിരിക്കുന്നു. അവർ വിശ്വാസികളാണ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നാം ഇരിക്കുന്നു. സാത്താനെ, നീ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവൻ മരിച്ചവരിൽ നിന്നും ഉയർന്നിട്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇടയിൽ നിൽക്കുകയും ഈ അന്ത്യനാളുകളിൽ ഈ സന്ദേശത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നീ കടന്നു വരൂ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിട്ടുകളയുക. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അങ്ങനെ നീ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഭയെ വിട്ടു പോകുക. നിങ്ങളുടെ രോഗശാന്തിയെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും എഴുന്നേറ്റ് നിൽക്കുക. രോഗശാന്തിയെ സ്വീകരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ കൈകളെ ഉയർത്തി അവനെ സ്തുതിക്കുക. ഞാനിപ്പോൾ എന്റെ രോഗശാന്തിയെ സ്വീകരിക്കുന്നുവെന്ന് ദൈവത്തോട് പറയുക. ഞാനിപ്പോൾ എന്റെ രോഗശാന്തിയെ സ്വീകരിക്കുന്നു. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ക്രിസ്തുവാകുന്നു. ഞാനിപ്പോൾ നിന്നെ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. ആമേൻ.
I will praise him. Praise the Lamb for sinners slain. Give him glory, all ye people, for his blood has washed away each stain.
നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ? എങ്കിൽ നമുക്ക് അവനെ സ്തുതിക്കാം. എല്ലാവരും അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് യോഗത്തെ പിരിച്ചുവിടുന്നതിനായി സഹോദരൻ വരുമ്പോഴേക്കും വരെ അവനെ സ്തുതിപ്പീൻ.